الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي الله سبحانه وتعالى ആദ്യമായിട്ട് നമ്മോട് പഠിക്കാൻ പറഞ്ഞ ഒരു കാര്യമാണ് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ സംബന്ധിച്ചുള്ള അറിവ്, അതേപോലെ തന്നെ അവന്റെ ദീനിനെ സംബന്ധിച്ചുള്ള അറിവ്. ഈ മൂന്ന് കാര്യങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി നമ്മോട് പഠിക്കാൻ വേണ്ടി പറയുന്നത്. ഇതിനാണ് നമ്മൾ എന്ത് പറയുക, അഖീദ എന്ന് പറയുന്നത്. അഖീദ, അഖീദ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട അവൻ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല സൂചിപ്പിച്ചു, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അവന്റെ ദീനിനെ സംബന്ധിച്ചുള്ള അറിവ്, അതേപോലെ തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവ്. അപ്പൊ അത്തരത്തിൽ ബന്ധപ്പെട്ട ചില കാര്യങ്ങളുമായി സംസാരിക്കുന്ന ഒരു കിതാബ് അദിൻഷാഅള്ളാ നമ്മൾക്ക് ഇന്നു മുതൽ വായിക്കാൻ വേണ്ടി തുടങ്ങാം. അൽ അഖീദത്തു ത്വഹാവിയ എന്ന പേരിലുള്ള ചെറിയൊരു കിതാബാണ്, വളരെ ചെറിയൊരു കിതാബാണ് ഇൻഷാഅല്ലാഹ്. അത് അഖീദയുമായി ബന്ധപ്പെട്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ എന്താണെന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായ രീതിയിൽ ഏകദേശം എല്ലാ ഭാഗങ്ങളിലും നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു പ്രധാനപ്പെട്ട കിതാബാണ് അൽ അഖീദത്തു ത്വഹാവിയ. അഹ്ലുൽ ഇൽം പണ്ഡിതന്മാർ ഈ കിതാബിലുള്ള വിഷയങ്ങളിൽ ഏകദേശം എല്ലാ മസ്അലകളിലും ഏകോപിച്ചിട്ടുണ്ട്. ചില മസ്അലകളിൽ ഒഴികെ അധികം എല്ലാ മസ്അലകളും ഇത് ശരിയാണെന്ന് പണ്ഡിതന്മാർ ഏകകണ്ഠേനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വളരെ ശ്രദ്ധയോടുകൂടി എന്ത് ചെയ്യുക, ഈ കിതാബുകൾ ശ്രദ്ധിക്കുക, നന്നായി പഠിക്കുവാനും നന്നായി മനസ്സിലാക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ കിതാബ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ പേര് അൽ അഖീദത്തു ത്വഹാവിയ എന്നാണ്. അൽ അഖീദത്തു ത്വഹാവിയ, ഇത് അൽ അഖീദത്തു ത്വഹാവിയ, അഖീദ എന്ന പദത്തിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാം. അഖദ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ കെട്ടിയിടുക എന്നാണ് അർത്ഥം, കെട്ടുക എന്നാണ് അർത്ഥം. അപ്പൊ അൽ അഖീദ എന്ന് പറഞ്ഞാൽ കെട്ടിയിടപ്പെട്ട വസ്തു, അതായത് മനുഷ്യന്റെ മനസ്സുമായി കെട്ടിയിടപ്പെട്ട ഒരു സാധനമാണ് അഖീദ, അവന്റെ വിശ്വാസം. അതുകൊണ്ടാണ് അതിന് അൽ അഖീദ എന്ന പേര് വന്നത്. ത്വഹാവിയ എന്ന് പറഞ്ഞാൽ ഇമാം ത്വഹാവി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പണ്ഡിതനാണ് ഈ കിതാബ് എഴുതിയത്. ഇമാം ത്വഹാവി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഈ കിതാബ് എഴുതിയത്. അതുകൊണ്ടാണ് ഈ കിതാബിനെ അൽ അഖീദത്തു ത്വഹാവിയ എന്ന പേര് ലഭിച്ചത്. ഇമാം ത്വഹാവിയെ സംബന്ധിച്ച് ചെറിയൊരു വിശദീകരണം ഞാൻ പറയുന്നതാണ്. ആദ്യമായിട്ട് ഇമാം ത്വഹാവിയുടെ പേര്, അദ്ദേഹത്തിന്റെ പേര് അഹ്മദ് ഇബ്നു മുഹമ്മദ് ഇബ്നു സലാമ അബൂ ജഅഫർ അത്വഹാവി അൽ അസ്ദി അൽ ഹനഫി അൽ മിസ്രി റഹിമഹുല്ലാ. ഇമാം ത്വഹാവിയുടെ പേര് അഹ്മദ് ഇബ്നു മുഹമ്മദ് ഇബ്നു സലാമ എന്നാണ്. അഹ്മദ് ഇബ്നു മുഹമ്മദ് ഇബ്നു സലാമ, എല്ലാവരും ശ്രദ്ധിക്കുക, ഇൻഷാല്ലാ ശരിക്കും ശ്രദ്ധിക്കുക. വരും ക്ലാസ്സുകളിൽ ഞാൻ ചോദിക്കും. അദ്ദേഹത്തിന്റെ പേര് അഹ്മദ് ഇബ്നു മുഹമ്മദ് ഇബ്നു സലാമ എന്നാണ് ഇമാം ത്വഹാവി റഹിമഹുല്ലയുടെ പേര്. അദ്ദേഹത്തിന്റെ കുന്നിയത്ത്, കുന്നിയത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അബൂ ജഅഫർ. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാവുക വേണ്ടി അബു അബ്ദുല്ലാ, അബു അബ്ദുറഹ്മാൻ, ഇങ്ങനെ നമ്മൾ വിളിക്കുന്നതിനാണ് കുന്നിയത്ത് എന്ന് പറയുക. കുന്നിയത്ത് പൊതുവെ ഇന്നയാളുടെ ഉപ്പ എന്ന അർത്ഥം അതിനുണ്ടാവും. സ്വാഭാവികമായിട്ടും കുന്നിയത്തിന് എന്താ അർത്ഥം ഉണ്ടാവും, ഇന്ന ആളുടെ ഇപ്പൊ അബു അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞാൽ അബ്ദുറഹ്മാനിന്റെ വാപ്പ, അല്ലെങ്കിൽ അബ്ദുള്ളയുടെ വാപ്പ അബു അബ്ദുല്ലാ. അത്തരത്തിലാണ് കുന്നിയത്ത് നമ്മൾ സ്വീകരിക്കുക. കുന്നിയത്ത് സ്വീകരിക്കുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. സഹാബികൾക്ക് കുന്നിയത്ത് ഉണ്ടായിരുന്നു. ഇനി മക്കളില്ലാതെയും നമ്മൾക്ക് എന്ത് ചെയ്യാം, കുന്നിയത്ത് സ്വീകരിക്കാം. അപ്പൊ അബു അബ്ദുല്ലാ എന്ന് പറഞ്ഞാൽ അബ്ദുള്ളയുടെ വാപ്പ എന്നാണ് അർത്ഥം. പക്ഷേ മകനില്ലാത്ത ഒരാളാണെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, കുന്നിയത്ത് സ്വീകരിക്കാം. ഉദാഹരണത്തിന് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ, അവരുടെ കുന്നിയത്ത് എന്താണ്, ഉമ്മു അബ്ദുല്ലാ എന്നാണ്. ഉമ്മു അബ്ദുല്ലാ, അബ്ദുള്ളയുടെ ഉമ്മ. ആയിഷ ബിബി റളിയല്ലാഹു അൻഹക്ക് അബ്ദുള്ള എന്ന് പറയുന്ന ഒരു മകനില്ല, എന്ന പേരിലൊരു മകനില്ല. പക്ഷെ ഏത് പേരിലാണ് അറിയപ്പെട്ടത്, ഉമ്മു അബ്ദുല്ലാ എന്ന പേരിലാണ് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ അറിയപ്പെട്ടത്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം ഒരു ചെറിയ കുട്ടി കളിക്കുന്ന സന്ദർഭത്തിൽ അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, യാ അബാ ഉമൈർ മാ ഫഅല നുഗൈർ. അബൂ ഉമൈറെ, ആ ചെറിയ കുട്ടി ഒരു പക്ഷിയെ കൊണ്ട് കളിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അബൂ ഉമൈറെ, നിന്റെ പക്ഷി എന്താണ് ചെയ്യുന്നത്, പക്ഷി എവിടെ പോയി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു. അപ്പൊ ആ ചെറിയ കുട്ടിയെ നബി വിളിച്ച പേരാണ് അബൂ ഉമൈർ. അതിന്റെ അർത്ഥം ഉമേറിന്റെ വാപ്പ എന്നല്ല. അപ്പൊ കുട്ടിയില്ലാതെയും നമ്മൾക്ക് കുനിയത്ത് സ്വീകരിക്കാം എന്നാണ് അഹ്ലുൽ ഇൽമ് പറയുന്നത്. ഈ പേരിൽ ഇമാം ബുഖാരി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ സഹീഹിൽ ഒരു അധ്യായം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്, കുട്ടിയില്ലാതെ കുനിയത്ത് സ്വീകരിക്കാം എന്ന വിഷയത്തിൽ. ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ കിതാബ് അൽ അഖീദത്തു സഹാവിയ, അത് എഴുതിയ അഹ്മദ് ഇബ്നു മുഹമ്മദ് ഇബ്നു സലാമ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇമാം തഹാവി, അല്ലെങ്കിൽ ഇമാം തഹാവി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ വ്യക്തി, അദ്ദേഹത്തിന്റെ കുന്നിയത്താണ് അബൂ ജഅഫർ. അബൂ ജഅഫർ എന്നാണ് അദ്ദേഹത്തിന്റെ കുന്നിയത്ത്. അതേപോലെ തന്നെ അത്തഹാവി, തഹാവി എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു സ്ഥലത്തിലേക്ക് ചേർത്ത് പറയപ്പെടുന്ന പേരാണ്. ഈജിപ്തിലുള്ള ഒരു സ്ഥലത്തിന്റെ പേരാണ്, അതിലേക്ക് ചേർത്തിട്ടാണ് തഹാവി എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നത്. അബു ജഅഫർ അത്തഹാവി. അതേപോലെ തന്നെ അൽഹനഫി, അൽഹനഫി ഹനഫി മദ്ഹബിൽ അനുസരിച്ച് ഫിഖ് പഠിച്ച ഒരു പണ്ഡിതനാണ് ഇമാം അബു ജഅഫർ റഹിമഹുള്ള. നമ്മളിപ്പോ ഇവിടെ വായിക്കാൻ വേണ്ടി പോകുന്ന കിതാബ് എഴുതിയ വ്യക്തി, അദ്ദേഹം പഠിച്ച ഫിഖ് ഹനഫി ഫിഖ് അനുസരിച്ചാണ്. നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ, പഴയകാല ഇമാമികളുടെ പേര് പറയുമ്പോൾ നമ്മൾ പൊതുവെ പറയാറുണ്ട്, ഉദാഹരണത്തിന് ഇമാം ഇബ്നു കഥീർ അഷ്ഷാഫിഈ, ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി അഷ്ഷാഫിഈ, ഇമാം സുയൂത്തി അഷ്ഷാഫിഈ, ഇത്തരത്തിൽ നമ്മൾ എന്ത് പറയാറുണ്ട്, പഴയകാല പണ്ഡിതന്മാരുടെ പേരിന്റെ കൂടെ ഇന്ന മദ്ഹബിന്റെ ആൾക്കാരാണെന്ന് നമ്മൾ ചേർത്ത് പറയാറുണ്ട്. ഇന്ന മദ്ഹബിന്റെ ആൾക്കാരാണെന്ന് നമ്മൾ ചേർത്ത് പറയാറുണ്ട്. അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ഇപ്പൊ ഇന്നത്തെ നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്ന ധാരാളം ഷാഫിഈ മദ്ഹബിന്റെ ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ സുന്നികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വിഭാഗം ആൾക്കാർ, അവർ ഷാഫിഈ മദ്ഹബിന്റെ ആൾക്കാരാണെന്ന് പറയുന്നു. അവരെ നമ്മൾ ചില വിഷയങ്ങളിൽ എതിർക്കാറുണ്ട്. പക്ഷെ പൂർവ്വകാല പണ്ഡിതന്മാർ ഷാഫിഈ ആണെന്ന് പറയുമ്പോൾ നമ്മൾ അവരെ എതിർക്കാറില്ല. അതെന്തുകൊണ്ടാണ്? പൂർവ്വകാല പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ഷാഫിഈ ആണെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഹംബലിയാണെന്ന് പറയുമ്പോൾ, അതിന്റെ അർത്ഥം അവർ ആ മദ്ഹബ് അനുസരിച്ച് ഫിഖ് പഠിച്ചു എന്നാണ്. ആ മദ്ഹബ് അനുസരിച്ച് ഫിഖ് പഠിച്ചു എന്നാണ്. അവർ പഠിച്ച ഫിഖിനെതിരായിട്ട് അവർക്ക് ഹദീസോ ആയത്തോ ലഭിച്ചാൽ അവർ ആ ഫിഖ് ഒഴിവാക്കുകയും ആ ഹദീസ് അനുസരിച്ച് അമൽ ചെയ്യുകയും ചെയ്യും. പക്ഷെ ഇന്നത്തെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, ഇന്ന് മദ്ഹബിന്റെ പിൻഗാമികൾ എന്ന് പറയുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ അത്തരത്തിൽ ചെയ്യുന്നവരല്ല. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുളു ചെയ്തതിന് ശേഷം ആയിഷ ബിബി റളിയല്ലാഹു അൻഹയെ സ്പർശിച്ചു എന്ന ഹദീസുകളിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുളു ചെയ്തതിന് ശേഷം ആയിഷ ബിബി റളിയല്ലാഹു അൻഹയെ സ്പർശിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയി നമസ്കരിച്ചു. അതേപോലെ തന്നെ നബി നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ, രാത്രി നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ നബിയുടെ മുന്നിൽ കടന്നുറങ്ങാറുണ്ട്. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിലേക്ക് പോകുമ്പോൾ ആയിഷ ബിബിയുടെ കാല് മാറ്റിവെക്കും. അങ്ങനെ നബി സുജൂദ് ചെയ്യും. വീണ്ടും നബി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ വീണ്ടും കാല് നീട്ടിവെക്കും. ഇത്തരത്തിൽ നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ആയിഷ റളിയല്ലാഹു അൻഹയെ തൊട്ടിട്ടുണ്ട്. അപ്പൊ ആ ഹദീസ് നമ്മൾക്ക് എന്താ മനസ്സിലാക്കി തരുന്നത്? ഭാര്യയെ തൊട്ടാൽ വുളു മുറിയുകയില്ല, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ നമസ്കരിക്കുമ്പോഴാണ് തൊട്ടത്. അതേപോലെ തന്നെ വുളു ചെയ്തതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയി ചുംബിച്ചതായും ഹദീസുകളിൽ നമ്മൾക്ക് കാണാം. അപ്പൊ പഴയകാലത്ത് ഇമാമികളുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, അവർ ഒരു അഭിപ്രായം പറയുകയും ഇന്ന മദ്ഹബിന്റെ അടിസ്ഥാനത്തിൽ ഒരു അഭിപ്രായം അവർ പറഞ്ഞാൽ അതിനെതിരായിട്ടൊരു ഹദീസോ ആയത്തോ അവർക്ക് ലഭിച്ചാൽ അവർ അത് സ്വീകരിക്കുന്നവരായിരുന്നു. പക്ഷെ ഇന്നത്തെ ആൾക്കാർ അങ്ങനെയല്ല. ഇന്നത്തെ ഒരു ഷാഫിഈ മദ്ഹബിന്റെ ആള് എന്ന് പറയുന്ന ഒരാളുടെ അരികിൽ പോയിട്ട് ഭാര്യനെ തൊട്ടാൽ വുളു മുറിയുകയില്ല എന്ന് പറഞ്ഞാൽ അവരെങ്ങനെ അംഗീകരിക്കുകയില്ല. അവര് പറയാ ഷാഫിഈ മദ്ഹബിൽ ഇങ്ങനെയാ ഉള്ളത്, അല്ലെങ്കിൽ ഇന്ന മദ്ഹബിൽ ഇങ്ങനെയാ ഉള്ളത്. അപ്പൊ അതാണ് അവരുടെ തെളിവ്. അപ്പൊ അതുകൊണ്ടാണ് ഇന്നത്തെ കാലഘട്ടം നമ്മൾ മദ്ഹബിനെ പിൻപറ്റുന്നത്, അല്ലെങ്കിൽ അന്ധമായി തഖ്ലീദ് ചെയ്യുന്നത് എതിർക്കുന്നത്. പൂർവ്വകാല പണ്ഡിതന്മാർ ഒരു മദ്ഹബിലേക്ക് ചേർക്കുമ്പോൾ അതിന്റെ ആശയം ഇന്ന മദ്ഹബിന്റെ അടിസ്ഥാനത്തിൽ അവർ ഫിഖ് പഠിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ പ്രമാണങ്ങൾ വന്നെത്തിയാൽ മദ്ഹബ് അന്ധമായി പിൻപറ്റുന്ന ആൾക്കാരായിരുന്നില്ല പഴയ കാലഘട്ടം ജീവിച്ചിരുന്ന ഇമാമികൾ. അതിൽപ്പെട്ട ഒരു ഇമാമാണ് ഇമാം അബൂ ജഅഫർ അദ്ദഹാവി അൽ ഹനഫി റഹിമഹുള്ള. അപ്പൊ അദ്ദേഹത്തെ നമ്മൾ ഹനഫി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്ധമായി ഹനഫി മദ്ഹബ് പിൻപറ്റി തെളിവുകളെ നിഷേധിക്കുന്ന ഒരാൾ എന്ന അർത്ഥത്തിലല്ല. ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പൊ അദ്ദേഹം ഹനഫി മദ്ഹബ് അനുസരിച്ച് ഫിഖ് പഠിച്ചൊരു വ്യക്തിയാണ്. അതേപോലെ തന്നെ അൽ മിസ്രി, അദ്ദേഹം ജീവിച്ചത് മിസ്റിലാണ്, ഈജിപ്തിലാണ് ഇമാം അബൂ ജഅഫർ അത്തഹാവി റഹിമഹുള്ള ജീവിച്ചത്. അദ്ദേഹം ജനിച്ചത് ഹിജറ 239 വർഷമാണ് ഇമാം അബൂ ജഅഫർ അത്തഹാവി റഹിമഹുള്ള ജനിച്ചത്. ഹിജറ 239 വർഷമാണ് ഇമാം അബൂ ജഅഫർ അത്തഹാവി റഹിമഹുള്ള ജനിച്ചത്. അദ്ദേഹത്തിന്റെ ഏകദേശം 300-ൽ പരം ഷേഖന്മാരുണ്ടായിരുന്നു. 300-ൽ പരം അധ്യാപകന്മാർ ഇമാം അബൂ ജാഫർ ത്വഹാബി റഹിമഹുള്ളാഹ് ഉണ്ടായിരുന്നു. പഴയകാല ഉലമാക്കളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ അവർക്ക് ധാരാളം ഷേഖന്മാരുണ്ടാവും, ധാരാളം അധ്യാപകന്മാരുണ്ടാവും. അവർ പൊതുവെ ചെയ്യാറുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു ദിവസം തന്നെ വ്യത്യസ്ത ഷേഖന്മാരുടെ ദർസുകളിൽ പങ്കെടുക്കും. ഇപ്പൊ ഇമാം നവവി റഹിമഹുള്ളാഹിനെ സംബന്ധിച്ച് സീറിന്റെ ഗ്രന്ഥങ്ങളിൽ, ചരിത്രങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്നത് ഒരു ദിവസം 12-ലധികം ദർസുകളിൽ ഇമാം നവവി റഹിമഹുള്ളാഹ് പങ്കെടുക്കാറുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ധാരാളം ഷേഖന്മാരുണ്ടാവും, ധാരാളം അധ്യാപകന്മാരുടെ അരികിൽ അവർ പഠിച്ചിട്ടുണ്ടാവും. അതേപോലെ ഇമാം ത്വഹാവി റഹിമഹുള്ളാഹ് ഏകദേശം 300-ൽ പരം ഷേഖന്മാരുടെ അരികിൽ പഠിച്ചതായിട്ടാണ് ചരിത്രങ്ങളുടെ ഗ്രന്ഥങ്ങൾ പറഞ്ഞു തരുന്നത്. ഇമാം അബൂ ജാഫർ ത്വഹാവി റഹിമഹുള്ളാഹ് അത്രയും മഹത്വമുള്ള ഒരു പണ്ഡിതനാണ്. ഒബറാബിൽ ഹദീസ്, അദ്ദേഹം ഹദീസിലും വബിൽ ഫിഖ്, അദ്ദേഹം ഹദീസിലും ഫിഖ്ഹിലും വളരെയധികം പ്രാവീണ്യം നേടി. ഫിഖ്ഹിൽ അദ്ദേഹം ഞാൻ സൂചിപ്പിച്ചതുപോലെ ഹനഫി ഫിഖാണ് പഠിച്ചത്. ഫിഖ്ഹിൽ എല്ലാ മദ്ഹബിനും ഗ്രന്ഥങ്ങളുണ്ട്. ഷാഫിഈ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളുണ്ട്, ഹനഫി ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളുണ്ട്, ഹംബലി ഫിഖ്ഹിനുണ്ട്, മാലിക്കി ഫിഖ്ഹിനുണ്ട്, ലാഹിരി ഫിഖ്ഹിനുണ്ട്. ഇത്തരത്തിൽ എല്ലാ ഫിഖ്ഹുകൾക്കും ഗ്രന്ഥങ്ങളുണ്ട്. അദ്ദേഹം പഠിച്ചത് ഹനഫി മദ്ഹബ് അനുസരിച്ചുള്ള ഫിഖ്ഹാണ് എന്ന് മാത്രം. അദ്ദേഹം പഠിച്ചത് ഹനഫി മദ്ഹബുള്ള ഫിഖ്ഹാണ്. അതേപോലെ തന്നെ ഇമാം അബൂ ജാഫർ ത്വഹാബി റഹിമഹുള്ളാഹിക്ക് ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്, ധാരാളം ഗ്രന്ഥങ്ങൾ. അതിൽ പെട്ടതാണ് മുഷ്കിലുൽ ആസാർ, മഅാനിൽ ആസാർ, അതേപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന അൽ അഖീദത്തു ത്വഹാവിയ. ഇത്തരത്തിൽ ധാരാളം ഗ്രന്ഥങ്ങൾ ഇമാം അബൂ ജാഫർ ത്വഹാവി റഹിമഹുള്ളാഹ് രചിച്ചിട്ടുണ്ട്. വതുഫിയ റഹിമഹുള്ളാഹ് ബിമിസ്ർ, അദ്ദേഹം മരണപ്പെട്ടത് മിസ്റിൽ വെച്ച് തന്നെയാണ്, ഹിജ്റ 321-ാമത്തെ വർഷം. അപ്പൊ ഇതാണ് അബൂ ജാഫർ ത്വഹാവി റഹിമഹുള്ളാഹിനെ സംബന്ധിച്ച് ചെറിയൊരു പരിചയപ്പെടുത്തൽ. അതെല്ലാവരും എന്ത് ചെയ്യുക, ഓർമ്മയിൽ വെക്കുക. ഇദ്ദേഹം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതനാണ്. അദ്ദേഹം ഫിഖ് പഠിച്ചത് ഹനഫി ഫിഖ് ആണെങ്കിലും അദ്ദേഹം ഒരിക്കലും തെളിവുകൾ തള്ളിക്കൊണ്ട് ഫിഖ്ഹിൽ അന്തമായി പിൻപറ്റുന്ന ഒരു വ്യക്തിയായിരുന്നില്ല. അദ്ദേഹം ഹദീസിനോട് പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തിയായിരുന്നു ഇമാം അബൂ ജാഫർ ത്വഹാവി റഹിമഹുള്ളാഹ്. അപ്പൊ ഈ കിതാബാണ് ഇൻഷാഅള്ളാ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഇതിനെ നമ്മൾ വായിക്കാൻ വേണ്ടി പോകുന്ന ചെറിയൊരു താലിഖാത്ത് എന്ന് പറഞ്ഞാൽ ചെറിയൊരു വിശദീകരണം, ചെറിയൊരു വിശദീകരണം, ചെറിയ രീതിയിൽ നമ്മൾക്ക് വരുന്ന ദിവസങ്ങൾ കൊണ്ട് ഇത് തീർക്കണം. അതുകൊണ്ട് ചെറിയ രീതിയിൽ എന്ത് ചെയ്യാം, നമ്മൾക്ക് അധികമായി വിശദീകരിക്കാതെ ചെറിയ ചില നോട്ട്സ് പറയാം. അത് ഇൻഷാഅള്ളാ നമ്മൾ വായിക്കുന്നത് അത്താലിഖാത്തുൽ മുഖ്തസറ എന്ന ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് ഈ കിതാബിന് എഴുതിയ ചെറിയൊരു വിശദീകരണമാണ്. ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ്, ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാനെ ഏകദേശം എല്ലാവർക്കും അറിയാം. ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പണ്ഡിതനാണ് ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ്. അദ്ദേഹം ജനിച്ചത് 1933 സെപ്റ്റംബർ 28-നാണ്. 1933 സെപ്റ്റംബർ 28-നാണ് അദ്ദേഹം ജനിച്ചത്. ഏകദേശം ഇപ്പോൾ ഷെയ്ഖിന് 84 വയസ്സായി. ഹഫിളഹുല്ലാഹ്, അള്ളാഹു അദ്ദേഹത്തിനെ സംരക്ഷിക്കുമാറാവട്ടെ. ബുറൈദ എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. സൗദിയിലുള്ള ഒരു സ്ഥലമാണ് ബുറൈദ. അവിടെ വെച്ചാണ് അദ്ദേഹം ജനിച്ചത്. പഴയ കാലങ്ങളിൽ സൗദിയിലടക്കം എല്ലാ സ്ഥലങ്ങളിലും പതിവുണ്ടായിരുന്നത് പോലെ അവരെങ്ങനെയാണ് പഠിക്കാൻ തുടങ്ങാറ് എന്ന് പറഞ്ഞാൽ, ആ നാട്ടിലുള്ള പള്ളി, ആ നാട്ടിലുള്ള പള്ളിയിൽ ഒരു ഇമാം ഉണ്ടാവും. ആ ഇമാമിന്റെ അരികിൽ പോയിക്കൊണ്ടാണ് പഴയകാലം വിദ്യാർത്ഥികൾ ഇൽമു പഠിക്കുക. ആ ഇമാമിന്റെ അരികിൽ പോയി എഴുതാൻ വേണ്ടി പഠിക്കും, വായിക്കാൻ വേണ്ടി പഠിക്കും, ഖുർആൻ ഓതാൻ പഠിക്കും. അതേപോലെ തന്നെ ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് പോയി പഠിച്ചു. ഈ ഫൗസാൻ എന്ന് പറയുന്നത് അൽ ഫൗസാൻ എന്നാണ് വായിക്കാറ്, സാലിഹ് അൽ ഫൗസാൻ. ശരിക്കത് സാലിഹ് ആലു ഫൗസാൻ എന്നാണ്, ആലു ഫൗസാൻ, ഫൗസാനിന്റെ കുടുംബം. അതിൽപ്പെട്ടൊരു വ്യക്തിയാണ് സാലിഹ് ആലു ഫൗസാൻ, ഫൗസാനിന്റെ കുടുംബം. അത് നമ്മൾ വായിക്കുമ്പോൾ എളുപ്പമാവാൻ വേണ്ടിയിട്ട് സാലിഹ് അൽ ഫൗസാൻ എന്ന് വായിക്കും. ഹഫിളഹുല്ലാഹ്. അദ്ദേഹം ചെറുപ്പത്തിലിരിക്കെ തന്നെ അദ്ദേഹത്തിന്റെ വാപ്പ മരണപ്പെട്ടു. ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ വാപ്പ മരണപ്പെട്ടു. അതിനുശേഷം അദ്ദേഹത്തിന്റെ ആ ഗ്രാമത്തിലുള്ള പള്ളിയിൽ ഹമൂദ് ബിൻ സുലൈമാൻ അത്തലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അരികിൽ പോവുകയും ഹമൂദ് ബിൻ സുലൈമാൻ എന്ന് പറയുന്ന ഒരു ഉസ്താദ്, ആ മദ്രസയിലെ ഇമാം, ആ പള്ളിയിലെ ഇമാം, അദ്ദേഹത്തിന്റെ അരികിൽ പോവുകയും എഴുത്തു പഠിക്കുകയും അതേപോലെ തന്നെ ഖുർആൻ പാരായണം പഠിക്കുകയൊക്കെ ചെയ്തു. അവിടെ നിന്ന് അത്യാവശ്യമുള്ള പ്രാഥമിക വിദ്യാഭ്യാസങ്ങൾ നേടിയതിനു ശേഷം ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് അവിടെയുള്ള സാധാരണ നമ്മുടെ നാട്ടിൽ സ്കൂൾ സമ്പ്രദായം എന്ന് പറയുന്ന രീതിയിലുള്ള ചെറിയ മദ്രസയിൽ പഠിക്കാൻ വേണ്ടി ആരംഭിച്ചു. അങ്ങനെ അദ്ദേഹം അവിടെയുള്ള പഠനം കഴിഞ്ഞതിനു ശേഷം റിയാദിലുള്ള കുല്ലിയത്തു ശരിയായിൽ, ശരിയ എന്ന് പറഞ്ഞാൽ പൊതുവെ നമ്മളിപ്പം ജാമ്യങ്ങളിൽ കുല്ലിയത്തു ശരിയ എന്ന് പറയുമ്പോൾ ഫിഖ്ഹിന് അധികമായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ് കുല്യത്തു ശരിയ. ഹദീത്തിന് പ്രാധാന്യമായി വരുമ്പോൾ കുല്യത്തുൽ ഹദീത്ത് എന്ന് പറയും, ഖുർആനിനാവുമ്പോൾ കുല്യത്തുൽ ഖുർആൻ എന്ന് പറയും, ഭാഷാപരമായി ആവുമ്പോൾ കുല്യത്തുൽ ലുഗ എന്ന് പറയും. അതേപോലെ തന്നെ ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാ ചേർന്നത് കുല്യത്തു ശരിയ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലാണ്. റിയാദിലെ ഒരു മദ്രസയിൽ കുല്യത്തു ശരിയയിലാണ് ഷെയ്ഖ് അവിടെ ചേർന്നത്. അതിനുശേഷം ഷെയ്ഖ് ഹഫിളഹുല്ലാ അവിടെ വെച്ച് തന്നെ ഫിഖ്ഹിൽ എം എ എടുത്തു. ഫിഖ്ഹിൽ തന്നെ മാജിസ്റ്റർ കരസ്ഥമാക്കി. അതിനുശേഷം ഫിഖ്ഹിൽ തന്നെ ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാ പി എച്ച് ഡിയും എടുത്തു. അതിനുശേഷം ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഈ പഠിച്ച കുല്യയിൽ തന്നെ അധ്യാപകനായി സേവനമനുഷ്ഠിക്കുകയും അതിനുശേഷം സൗദി അറേബ്യയിലെ ഖളാഇന്റെ വിഭാഗമുണ്ട്. ഖളാ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടുകളിൽ ജഡ്ജി എന്ന് നമ്മൾ പറയും, ജഡ്ജ് എന്ന് പറയും ഇസ്ലാമിക കോടതികളിൽ വിധി കൊടുക്കുന്ന ആൾക്കാർ, ന്യായാധിപന്മാർ. അത്തരത്തിലുള്ള വിദ്യാർത്ഥികളെ വാർന്നെടുക്കുന്ന സ്ഥാപനത്തിലെ ഒരു അധ്യാപകനായി ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാ അവിടെ നിയമിക്കപ്പെട്ടു. അതിനുശേഷം ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാ ആ സ്ഥാപനത്തിന്റെ മഅ്ഹദുൽ ഖളാഇന്റെ മുദീറാവുകയും പ്രിൻസിപ്പാൾ ആവുകയും ശേഷിക്കുന്ന കാലം, അങ്ങനെ കുറച്ചു കാലഘട്ടം ഷെയ്ഖ് ഹഫിളഹുല്ലാ ആ ഒരു സ്ഥാനത്തായി നിലകൊള്ളുകയും ചെയ്തു. അതിനുശേഷമാണ് സൗദി അറേബ്യയിലെ ഉന്നത പണ്ഡിത വിഭാഗമായ ലജ്നത്തു ദായിമയുടെ ഫത്വ, അതായത് ഫത്വ ബോർഡ്, സൗദി അറേബ്യയിലെ ഫത്വ ബോർഡിലെ ഒരു അംഗമായി ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാ തെരഞ്ഞെടുക്കപ്പെട്ടു. ഇപ്പോഴും ഷെയ്ഖ് ജീവിച്ചിരിപ്പുണ്ട്. ഷെയ്ഖിന്റെ പ്രധാനപ്പെട്ട അധ്യാപകന്മാരാണ് ഒന്ന് ഷെയ്ഖ് അബ്ദുറഹ്മാൻ ബിൻ നാസിർ സഅദി റഹിമഹുല്ലാ, എല്ലാവർക്കും അറിയാം. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ അറിയുന്ന എല്ലാവർക്കും ഷെയ്ഖ് സഅദീനെയും അറിയാം. ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാന്റെയും പ്രധാനപ്പെട്ട ഒരു അധ്യാപകനാണ് ഷെയ്ഖ് അബ്ദുറഹ്മാൻ ബിൻ നാസിർ സഅദി. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു ഉസ്താദാണ് ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റഹിമഹുല്ലാ, സൗദി അറേബ്യയിലെ കഴിഞ്ഞ ഗ്രാൻഡ് മുഫ്തി. ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു അബ്ദില്ലാ ഇബ്നു ബാസ് അഹ്ലുൽ ഇൽമ പറയുന്നതനുസരിച്ച് ഇന്ന് സൗദിയെ നമ്മൾ കാണുന്ന ഈ രീതിയിൽ സൗദിയാക്കി മാറ്റിയത് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാണ്. മൻഹജിന്റെ വിഷയത്തിലാവട്ടെ, ഏത് മേഖലയിലാവട്ടെ, സൗദിയെ വളരെയധികം ഇൽമിൽ ഉയർത്തിയത് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാണ്. അതേപോലെ തന്നെ ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യാപകനാണ് ഷെയ്ഖ് മുഹമ്മദ് അൽ അമീൻ അഷ്ഷംഖീതി റഹിമഹുല്ലാ. മൊറിത്താനിയയിലുള്ള ഷംഖീതി, അദ്ദേഹം ജീവിച്ചത് മദീനയിലാണ്. മൊറീത്താനിയാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ സ്ഥലം. അദ്ദേഹം ജീവിച്ചത് മദീനയിലാണ്. ധാരാളം ഗ്രന്ഥങ്ങളുള്ള വളരെയധികം തവാളുള്ള ഒരു വ്യക്തിയായിരുന്നു മുഹമ്മദ് അമീൻ അഷ്ഷംഖീതി റഹിമഹുല്ലാ. മസ്ജിദ് നബവിയിലായിരുന്നു അദ്ദേഹം ദർസ് എടുത്തത്. അദ്ദേഹം മരണപ്പെട്ടു റഹിമഹുല്ലാ. അദ്ദേഹം ദർസുകളിൽ ഒരു വിദ്യാർത്ഥി പങ്കെടുത്താൽ പോലും അദ്ദേഹം ദർസ് എടുത്തു കൊടുക്കാറുണ്ട്. ധാരാളം ആൾക്കാർ വേണമെന്നില്ല, ഇത്ര വലിയ പണ്ഡിതനാണ് അദ്ദേഹം, പക്ഷേ ഒരു വിദ്യാർത്ഥിയാണ് ദർസ് കേൾക്കാൻ വേണ്ടി വന്നാൽ പോലും അദ്ദേഹം അവർക്ക് ദർസ് എടുത്തു കൊടുക്കാറുണ്ടായിരുന്നു. അതാണ് മുഹമ്മദ് അമീൻ അഷ്ഷംഖീതി റഹിമഹുല്ലാ. അതേപോലെ തന്നെ ഷെയ്ഖ് അബ്ദുൽ റസാഖ് അൽ അഫീഫി, അദ്ദേഹത്തിന്റെ അരികിലും ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ ധാരാളം പണ്ഡിതന്മാരുണ്ട്. അതേപോലെ തന്നെ ഈജിപ്തിലുള്ള ജാമിഅത്തുൽ അസ്ഹർ, അസ്ഹർ കെയ്റോ യൂണിവേഴ്സിറ്റിയിലുള്ള ചില അധ്യാപകന്മാരുടെ അരികിലും ഷെയ്ഖ് ഫൗസാൻ ലുഗയുമായി ബന്ധപ്പെട്ട്, അതേപോലെ തന്നെ ഹദീസുമായി ബന്ധപ്പെട്ട് പഠിച്ചിട്ടുണ്ട്. ഞാനിവിടെ സൂചിപ്പിച്ച നാല് പണ്ഡിതന്മാർ വളരെ പ്രസിദ്ധമായ, എല്ലാവർക്കും അറിയുന്ന നാലാൾക്കാരാണ്. അതുകൊണ്ട് അവരുടെ പേര് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇപ്പൊ ധാരാളം ഷെയ്ഖന്മാരുടെ അരികിലിരുന്നു കൊണ്ട് ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരാണ് ഒന്ന് ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസ് ഹഫിളഹുല്ലാ. ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസ് ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാന്റെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യനാണ്. അതേപോലെ തന്നെ ഷെയ്ഖ് അലി അഷ്ഷിബിൽ ഹഫിളഹുല്ലാ, ഷെയ്ഖ് അലി അഷ്ഷിബിലും വളരെ പ്രസിദ്ധനായ ഒരു വിദ്യാർത്ഥിയാണ് ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാന്റെ. ഇത്തരത്തിൽ ധാരാളം അധ്യാപകന്മാരും ധാരാളം വിദ്യാർത്ഥികളുമുള്ള ഒരു ഷെയ്ഖാണ് ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാ. അദ്ദേഹം ഇന്നും സൗദി അറേബ്യയിൽ ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തിന്റെ ആയുസ്സിനു വേണ്ടി എല്ലാവരും ചെയ്യുക, ദുആ ചെയ്യുക. ഇസ്ലാമിന്റെ മേഖലയിൽ ധാരാളമായി ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാനായ ഒരു വ്യക്തിയാണ് ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ. 60-ലധികം ഗ്രന്ഥങ്ങൾ അദ്ദേഹം ഈ ദീനിനു വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഒരു സ്ഥലത്ത് ഒരു ബിദഅത്ത് തല പൊക്കുന്നത് കണ്ടാൽ അദ്ദേഹം അതിന് റദ്ദെഴുതും. ഒരു സ്ഥലത്ത് ബാക്കിയുള്ള പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് പറയുന്നതിന് മുമ്പ് തന്നെ ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാ അതിനെ സംബന്ധിച്ച് സംസാരിച്ചിട്ടുണ്ടാവും. അത്രയും അധികം ബസീറത്തുള്ള വ്യക്തിയാണ് ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാ. അദ്ദേഹത്തിന്റെ വിഷയത്തിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ, ഷെയ്ഖ് അബ്ദുല്ലാ അസീസ് ബിൻ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ്, ഷെയ്ഖ് മുഹമ്മദ് നാസിറുദ്ദീൻ അൽ അൽബാനി റഹിമഹുല്ലാ, ഇതുപോലെയുള്ള അഹ്ലു സുന്നയുടെ കിബാറുകളായ ഉലമാക്കളെല്ലാവരും അദ്ദേഹത്തിനെ വളരെയധികം പുകഴ്ത്തിയിട്ടുണ്ട് അവരുടെ ജീവിതകാലത്ത് തന്നെ. അപ്പൊ അത്രയും മഹത്വമുള്ള, അത്രയും അറിവുള്ള അഹ്ലു സുന്നയുടെ ഇന്ന് നമ്മൾക്ക് ഏറ്റവും വലിയ മർജിയായി കാണാൻ വേണ്ടി പറ്റുന്ന വലിയൊരു പണ്ഡിതനാണ് ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാ. അപ്പൊ അദ്ദേഹം ഈ കിതാബിന് എഴുതിയ ചെറിയ തഅലീഖാത്തുകൾ, ചെറിയൊരു വിശദീകരണമാണ് ഇൻഷാഅല്ലാഹ് നമ്മള് വായിക്കുക. ഇനി ശ്രദ്ധിക്കുക, കിതാബ് ഇൻഷാ നമ്മൾ തുടങ്ങുകയാണ്. ഇമാം അബൂ ജഅഫർ അത്തഹാവി റഹിമഹുള്ള പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹുവിന്റെ നാമത്തിൽ, റഹ്മാനും റഹീമുമായ അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരു ഫായിദ എന്ന രീതിയിൽ പറയുകയാണ്, പല ആൾക്കാരും ഖുർആൻ ഓതുന്ന സന്ദർഭത്തിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഓതാറുണ്ട്. അത് തെറ്റാണ്. അറബിയിൽ റാ എന്ന് പറഞ്ഞിട്ട് അക്ഷരമില്ല. അറബിയിൽ റാ എന്ന് പറഞ്ഞിട്ട് അക്ഷരമില്ല. അറബിയിൽ ഉള്ളത് റോ ആണ്, റോ. അപ്പൊ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദു എന്ന് പറഞ്ഞാൽ സർവസ്തുതിയും. ആ അലിഫ്ലാം അവിടെ അറിയിക്കുന്നത് എല്ലാം എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ അൽഹംദു സർവസ്തുതിയും, ലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബിൽ ആലമീൻ സർവലോകത്തിന്റെയും റബ്ബായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. സർവലോകത്തിന്റെയും റബ്ബായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. قال العلامة حجة الإسلام أبو جعفر الوراق الطحاوي بمصر رحمه الله. إمام الطحاوي رحمه الله പറയുന്നു, إمام الطحاوي بن الله لكم പറഞ്ഞു തന്നു أحمد بن محمد بن سلامة, അദ്ദേഹം പറയുന്നു, هذا ذكر بيان عقيدة أهل السنة والجماعة على مذهب فقهاء الملة أبي حنيفة النعمان بن ثابت الكوفي وأبي يوسف يعقوب بن إبراهيم الأنصاري وأبي عبد الله محمد بن الحسن الشيباني رضوان الله عليهم أجمعين وما يعتقدون من أصول الدين ويدينون به رب العالمين. ഇമാം അബൂ ജഅഫർ അത്തഹാവി റഹിമഹുള്ള ഈ കിതാബിന്റെ പ്രാരംഭത്തിൽ പറയുകയാണ്, ഹാദാ, ഞാൻ ഈ എഴുതാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ, ഈ കിതാബിൽ ഇദ്ദേഹം എഴുതാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ, ദിക്റു ബയാനി അഖീദത്തി അഹ്ലു സുന്നത്തി വൽ ജമാഅ, അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ അടിസ്ഥാനപരമായ അഖീദയുമായി ബന്ധപ്പെട്ടാണ് ഈ കിതാബിൽ ഞാൻ എഴുതാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അദ്ദേഹം ഈ കിതാബിൽ ഉദ്ധരിക്കുന്നത് എന്താണ്? അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശം എന്താണോ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശമാണ് അദ്ദേഹം ഈ കിതാബിൽ എഴുതാൻ വേണ്ടി പോകുന്നത്. അല മദ്ഹബി ഫുഖഹാഇൽ മില്ല അബി ഹനീഫത്ത് നുഅ്മാൻ ബിൻ സാബിത്ത് അൽകൂഫി വ അബി യൂസഫ് യഅഖൂബ് ബിൻ ഇബ്രാഹിം അൽഅൻസാരി വ അബി അബ്ദുല്ലാ മുഹമ്മദ് ബിൻ അൽഹസൻ അൽശൈബാനി. അദ്ദേഹം ആരുടെ മൻഹജിൽ, ആരുടെ രീതിയിലാണ് എഴുതാൻ വേണ്ടി പോകുന്നത്? ശരീഅത്തിന്റെ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പണ്ഡിതന്മാരായ മൂന്ന് ആൾക്കാരുടെ പേര് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഇവര് വിശ്വസിച്ചിരുന്ന വിശ്വാസം എന്താണ്. ഞാനിവിടെ എഴുതാൻ വേണ്ടി പോകുന്നത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയാണ്. അത് ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഞാനിവിടെ പേര് പറഞ്ഞ മൂന്ന് ആൾക്കാർ വിശ്വസിച്ച വിശ്വാസം എന്താണോ, അവർ ഏതൊരു ദീൻ വെച്ചുകൊണ്ടാണ് അള്ളാഹുവിനെ ആരാധിച്ചു പോകുന്നത്, ആ ഒരു അഖീദയാണ് ഞാനിവിടെ എഴുതാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ആരാണ് ഈ മൂന്നാൾക്കാർ? ഒന്ന്, ഇമാം അബൂ ഹനീഫത്ത് നുഅ്മാൻ ഇബ്നു സാബിത്ത് അൽകൂഫി. നമ്മളെല്ലാവർക്കും അറിയുന്ന ഒരു ഇമാമാണ് അൽ ഇമാം അബൂ ഹനീഫ. അബൂ ഹനീഫ എന്ന് പറഞ്ഞാല് അറിയാത്ത മുസ്ലിം ഉണ്ടാവുകയില്ല ഒരു പക്ഷെ. അദ്ദേഹം പറയുകയാണ്, മൂന്ന് ഇമാമിയങ്ങളുടെ മദ്ഹബിലായിക്കൊണ്ട് അവരുടെ വിശ്വാസം അനുസരിച്ചാണ് ഈ കിതാബ് ഞാൻ എഴുതുന്നത്. ഒന്നാമത്തേത് അൽ ഇമാം അബൂ ഹനീഫ അൽ നുഅ്മാൻ ബിൻ സാബിത് അൽ കൂഫി. ഇമാം അബൂ ഹനീഫ അദ്ദേഹത്തിന്റെ മദ്ഹബ് അനുസരിച്ച്. ഇമാം അബൂ ഹനീഫ റഹിമഹുള്ള ജനിക്കുന്നത് ഹിജ്റ 80-ാമത്തെ വർഷമാണ്. ഹിജ്റ 80-ാമത്തെ വർഷമാണ് ഇമാം അബൂ ഹനീഫ റഹിമഹുള്ള ജനിക്കുന്നത്. അദ്ദേഹം 80-ാമത്തെ വർഷം എന്ന് പറയുമ്പോൾ അവസാനമായി മരണപ്പെട്ട സഹാബി ഏത് വർഷമാണ് മരണപ്പെട്ടത്? ഏറ്റവും അവസാനം മരണപ്പെട്ട സഹാബി ഹിജ്റത്താമത്തെ വർഷമാണ്. ആർക്കറിയാം? ഹിജ്റ 110-ലാണ് അവസാനമായിട്ട് സഹാബി മരണപ്പെടുന്നത്. അപ്പൊ അദ്ദേഹം ജനിക്കുന്നത് ചെറിയ സഹാബികൾ ജീവിച്ചിരിക്കുന്ന കാലത്താണ്. അബൂ ഹനീഫ റഹിമഹുള്ള ഹിജ്റ 80-ൽ ജനിച്ചു എന്ന് പറയുമ്പോൾ ചെറിയ സഹാബികൾ ജീവിച്ചിരിക്കുന്ന കാലത്താണ് ഇമാം അബൂ ഹനീഫ റഹിമഹുള്ള ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ സഹാബികളെ കാണാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സഹാബികളെ അദ്ദേഹം കണ്ടുമുട്ടിയിട്ടുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹം കണ്ടിട്ടുണ്ട്. അപ്പൊ സഹാബിയെ കണ്ടാൽ അദ്ദേഹം ആരാവും? താബിഈയാവും. അപ്പൊ മദ്ഹബിന്റെ നാല് ഇമാമികളിൽ ഒരു ഇമാമ് മാത്രമേ താബിഈയുള്ളൂ. അതാണ് ഇമാം അബൂ ഹനീഫത്ത് നുഅ്മാൻ ഇബ്നു സാബിത് അൽകൂഫി റഹിമഹുള്ള. അദ്ദേഹം ജനിച്ചത് ഹിജ്റ 80-ാണ്. അദ്ദേഹം ചില സഹാബികളെ കണ്ടിട്ടുണ്ട്. അതിൽ ചരിത്രത്തിൽ സ്ഥിരപ്പെട്ട ഒരു പേരാണ് അനസ് ഇബ്നു മാലിക് അൽ അൻസാരി റളിയല്ലാഹു അൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാദിമായ അനസ് ഇബ്നു മാലിക് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനെ ഇമാം അബൂ ഹനീഫ റഹിമഹുള്ള കണ്ടിട്ടുണ്ട്. അപ്പൊ ഇമാം തഹാവി റഹിമഹുള്ള ഈ കിതാബ് എഴുതുന്നത് മൂന്നാൾക്കാരുടെ മദ്ഹബിലാണ്, മൂന്നാൾക്കാരുടെ വിശ്വാസം അനുസരിച്ചാണ്. അതിൽ ഒരാൾ ഇമാം അബൂ ഹനീഫ റഹിമഹുള്ള, രണ്ടാമത്തെ ആൾ വ അബി യൂസഫ് യാഖൂബ് ബിൻ ഇബ്രാഹിം അൽ അൻസാരി റഹിമഹുള്ള. രണ്ടാമത്തെ ആളാരാണ്? അബൂ യൂസുഫ് യാഖൂബ് ബിൻ ഇബ്രാഹിം അൽ അൻസാരി എന്ന് പറയുന്ന അഹ്ലുസുന്നയുടെ പണ്ഡിതന്റെ മദ്ഹബ് അനുസരിച്ച്. ഇദ്ദേഹത്തിന്റെ പേര് എല്ലാവർക്കും പൊതുവെ പരിചയം ഖാളി അബൂ യൂസുഫ് എന്നാണ്. ഖാളി അബൂ യൂസുഫ് എന്ന പേരിലാണ് ഇമാം അബൂ യൂസുഫ് യാഖൂബ് ഇബ്രാഹിം അൽ അൻസാരി അറിയപ്പെട്ടത്. ഖാളിൽ ഖുദാത്ത് എന്ന ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഗ്രന്ഥങ്ങളിൽ നമ്മൾക്ക് കാണാം. ഖാളിമാരുടെ ഖാളി എന്ന പേരിലാണ് ഇദ്ദേഹം അറിയപ്പെട്ടത്. ഇദ്ദേഹം ജനിച്ചത് ഹിജ്റ 113 ഇമാം അബൂ യൂസുഫ് റഹിമഹുള്ള ജനിച്ചത് ഹിജ്റ 113 ഇമാം യഹ്യ ബിൻ മഅീൻ എന്ന് പറയുന്ന ഒരു അഹ്ലുസുന്നയുടെ പണ്ഡിതനുണ്ട്, മുഹദ്ദിസീങ്ങളിൽ പെട്ടൊരു പണ്ഡിതനാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ ഒന്നിച്ച് ജീവിച്ച ഒരു പണ്ഡിതനാണ് യഹ്യ ബിൻ മഅീൻ. അദ്ദേഹം പറയുന്നു, കാന യുഹിബ്ബു അഹ്ലൽ ഹദീസ്. ഇമാം അബൂ യൂസഫ് റഹിമഹുള്ള അഹ്ലുൽ ഹദീസിനെ, ഹദീസിന്റെ ആൾക്കാരെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, യഹ്യ ബിൻ മഅീൻ, മാ റഅയ്തു ഫീ അസ്ഹാബിർ റഅയ് അസ്ബത് ഫിൽ ഹദീസ് വലാ അഹ്ഫദ് മിൻ ഇബ്നി യൂസഫ് മിൻ അബി യൂസഫ്. അസ്ഹാബു റഅയ് എന്ന് പറഞ്ഞാൽ ഹനഫി മദ്ഹബ് അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയിൽ ഏറ്റവും അധികം ഹദീസിനോട് താല്പര്യവും ഹദീസിന്റെ ആൾക്കാരോട് ഇഷ്ടവും ഹദീസിന്റെ വിഷയത്തിൽ സൂക്ഷ്മത പുലർത്തുന്നതുമായി ഞാൻ കണ്ടത് ഖാളി അബൂ യൂസുഫ് റഹിമഹുള്ളയാണെന്ന് ഇമാം യഹ്യ ബിൻ മഅീൻ പറഞ്ഞു. ഇമാം യഹ്യ ബിൻ മഅീൻ ഒരാളെ പറ്റി അങ്ങനെ പറയുകയാണെങ്കിൽ വളരെയധികം പണിയുണ്ട്. കാരണം അത്രയും ഒരു വ്യക്തിയുടെ വിഷയത്തിൽ സംസാരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയാണ് ഇമാം യഹ്യ ബിൻ മഅീൻ റഹിമഹുള്ള. അദ്ദേഹം പറയുകയാണ്, അബൂ യൂസുഫ് ആണ് ഹദീസുമായിട്ട് ഏറ്റവും അധികം ബന്ധമുള്ളത്. ഇദ്ദേഹം അറിയപ്പെടുന്ന വേറൊരു പേരാണ് ഇമാം അബൂ യൂസുഫ് റഹിമഹുള്ള സാഹിബ് അബി ഹനീഫ. ഇമാം അബൂ ഹനീഫയുടെ സാഹിബ് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു ഹനഫി മദ്ഹബിന്റെ ഗ്രന്ഥം എടുത്ത് വായിക്കുമ്പോ അതിന്റെ അകത്ത് ഇമാം അബൂ ഹനീഫയുടെ രണ്ട് സാഹിബ് എന്ന് നിങ്ങൾ കണ്ടാൽ മനസ്സിലാക്കിക്കൊള്ളുക, അതിൽ ഒന്ന് ഇമാം അബൂ യൂസുഫ് റഹിമഹുള്ളയാണ്. സാഹിബ അബി യൂസുഫ് എന്ന പേരിൽ അറിയപ്പെട്ടത്. രണ്ടാൾക്കാരുണ്ടായിരുന്നു ഇമാം അബൂ ഹനീഫയുടെ പ്രത്യേകമായ ആൾക്കാർ, അതിലൊന്നാണ് ഇമാം അബൂ യൂസുഫ് റഹിമഹുള്ള. അപ്പൊ ഇമാം സഹാബി റഹിമഹുള്ള ഈ കിതാബിൽ പറയുകയാണ്, മൂന്നാൾക്കാരുടെ അഖീദയിലാണ് ഞാൻ ഇത് എഴുതുന്നത്. ഒന്ന് ഇമാം അബൂ ഹനീഫ സൂചിപ്പിച്ചു, രണ്ട് ഇമാം അബൂ യൂസുഫ് റഹിമഹുള്ള, മൂന്നാമൻ വഅബി അബ്ദില്ലാ മുഹമ്മദ് ഇബ്നുൽ ഹസൻ അശ്ശൈബാനി. മുഹമ്മദ് ഇബ്നുൽ ഹസൻ അശ്ശൈബാനി റഹിമഹുള്ളയുടെ അഖീദയിലുമാണ് ഞാൻ ഈ കിതാബ് എഴുതുന്നത്. മുഹമ്മദ് ഇബ്നുൽ ഹസൻ എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്നയുടെ ഒരു ആലിമാണ്. അദ്ദേഹം അറിയപ്പെട്ടത് ഫഖീഹുൽ ഇറാഖ് എന്ന പേരിലാണ്. ഫഖീഹുൽ ഇറാഖ് എന്ന പേരിലാണ് മുഹമ്മദ് ഇബ്നുൽ ഹസൻ അശ്ശൈബാനി റഹിമഹുള്ള അറിയപ്പെട്ടത്. അദ്ദേഹം ജനിച്ചത് ഹിജ്റ 131. അദ്ദേഹം ഇമാം അബൂ ഹനീഫന്റെ അടുത്ത വ്യക്തിയാണ്. അദ്ദേഹം ജനിച്ചത് ഹിജ്റ 131. ഇമാം അബൂ ഹനീഫ മരണപ്പെടുന്നത് ഹിജ്റ 150. ഇപ്പൊ വളരെ കുറച്ച് കാലഘട്ടം മാത്രമേ, ഏകദേശം 19 മാത്രമേ അബൂ ഹനീഫ റഹിമഹുള്ളയുടെ കൂടെ ജീവിക്കാൻ അബൂ യൂസുഫ് അബൂ അബ്ദുള്ള മുഹമ്മദ് ബിൻ ഹസൻ അശ്ശൈബാനി റഹിമഹുള്ളക്ക് സാധിച്ചുള്ളൂ. മുഹമ്മദ് ബിൻ ഹസന് ജീവിക്കാൻ 19 മാത്രമേ സാധിച്ചുള്ളൂ. ആ കാലഘട്ടം കൊണ്ട് തന്നെ സാഹിബ് അബി ഹനീഫ, ഇമാം അബു ഹനീഫയുടെ സാഹിബ് എന്ന പേരിൽ അറിയപ്പെട്ടു. ഇത്രയും ചെറുപ്പത്തിൽ എത്ര അധികം ഇൽമ അദ്ദേഹം കരസ്ഥമാക്കി എന്നതാണ് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത്. ഇപ്പൊ അദ്ദേഹം മരണപ്പെടുമ്പോൾ ഏകദേശം 20 മാത്രം. അബു ഹനീഫ റഹിമഹുള്ള മരണപ്പെടുന്ന സന്ദർഭത്തിൽ ഇദ്ദേഹത്തിന് അബു അബ്ദുള്ള മുഹമ്മദ് ബിൻ ഹസൻ അശ്ശൈബാനി വെറും 20 മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഇമാം അബൂ ഹനീഫ മരണപ്പെട്ടതിന് ശേഷം മുഹമ്മദ് ബിൻ ഹസൻ അശ്ശൈബാനി റഹിമഹുള്ള ധാരാളം പണ്ഡിതന്മാരുടെ അരികിൽ പോയി പഠിച്ചു. സുഫിയാൻ ബിൻ ഉയൈനയുടെ അരികിൽ പോയി പഠിച്ചു. അതേപോലെ തന്നെ ഔസായി റഹിമഹുള്ള, ഔസായി എന്ന് പറഞ്ഞാൽ ഇമാം അഹ്ലി ഷാം, അതൊക്കെ പഠിക്കുക. അവരുടെ അഹ്ലുസുന്നയുടെ ഉലമാക്കളുടെ പേര് നമ്മൾ അറിയണം. അതല്ലാതെ ഇന്നത്തെ നാട്ടിൽ ജീവിക്കുന്ന ധാരാളം ഫാജിരിയങ്ങളുടെയും കാഫിരിയങ്ങളുടെയും പേര് അറിഞ്ഞിട്ട് ഒരു കാര്യമില്ല. അഹ്ലുസുന്നയുടെ ഉലമാക്കളുടെ പേരുകൾ നമ്മൾ അറിയുക. മുഹമ്മദ് ബിൻ ഹസൻ അശ്ശൈബാനി റഹിമഹുള്ള ഇമാം അബൂ ഹനീഫ മരണപ്പെട്ടതിന് ശേഷം സുഫിയാൻ സൗരി റഹിമഹുള്ളയുടെ അരികിൽ പോയി പഠിച്ചു. അതേപോലെ തന്നെ ഇമാം അഹ്ലി ഷാം എന്ന പേരിൽ അറിയപ്പെട്ട അൽ ഇമാമുൽ ഔസായി, ഇമാം ഔസായിയുടെ അരികിൽ പോയി പഠിച്ചു. അതേപോലെ തന്നെ ഇമാമു ദാരിൽ ഹിജ്റ എന്ന പേരിൽ അറിയപ്പെട്ട മാലിക് ബിൻ അനസ് റഹിമഹുള്ളയുടെ അരികിൽ പോയി പഠിച്ചു. അപ്പൊ ഇതാണ് മൂന്നാൾക്കാർ. ഒന്ന് ഇമാം അബൂ ഹനീഫ, രണ്ട് ഇമാം അബൂ യൂസുഫ് യാഖൂബ് ബിൻ ഇബ്രാഹിം അൽ അൻസാരി, മൂന്ന് ഇമാം അബൂ അബ്ദുള്ള മുഹമ്മദ് ബിൻ ഹസൻ അശ്ശൈബാനി. ഈ മൂന്നാൾക്കാരുടെ വിശ്വാസം എന്താണോ ആ വിശ്വാസമാണ് ഈ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് എന്നാണ് ഇമാം അബൂ ജാഫർ അത്തഹാബി റഹിമഹുള്ള പറയുന്നത്. മനസ്സിലായില്ലേ? ഈ മൂന്നാൾക്കാരുടെ ആശയമാണ് ഇമാം അബൂ ജാഫർ അത്തഹാബി റഹിമഹുള്ള പറയുന്നത് ഈ കിതാബിൽ. പ്രാരംഭത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്നാൽ, പ്രിയപ്പെട്ടവരെ, സഹാബികളുടെ കാലഘട്ടത്തിൽ അവർക്ക് പ്രത്യേകമായിട്ട് അഖീദയിൽ ഒരു ഗ്രന്ഥം എഴുതേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. സഹാബികളുടെ കാലഘട്ടത്തിൽ പ്രത്യേകമായിട്ട് ഒരു അഖീദയുടെ ഗ്രന്ഥം എഴുതേണ്ട ആവശ്യമില്ല. അവർക്ക് എന്തെങ്കിലും വിഷയത്തിൽ ഒരു സംശയം വന്നാൽ നബിയുടെ അരികിൽ വന്ന് ചോദിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കും. നബിക്ക് അറിയില്ല, അറിയാത്ത വിഷയമാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വഹീ നൽകും. ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും നബിയോട് ചോദിച്ച് സംശയം തീർക്കുന്നവരാണ് സഹാബികൾ. അതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് അഖീദയുടെ വിഷയത്തിൽ ഗ്രന്ഥങ്ങൾ എഴുതേണ്ട ആവശ്യം വന്നിട്ടില്ല. തെറ്റിദ്ധാരണകൾ, മോശമായ ചിന്താധാരകൾ ആദ്യ കാലഘട്ടത്തിൽ സഹാബികളുടെ കാലത്തില്ല. കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് ഇത്തരത്തിൽ ബിദഅത്തിന്റെയും അതേപോലെ തന്നെ തെറ്റിദ്ധാരണകളുടെയും ആൾക്കാർ ഇസ്ലാമിക ലോകത്തേക്ക് കടന്നു വരുന്നത്. ആ സന്ദർഭത്തിന് ശേഷമാണ് മുസ്ലിം സമുദായത്തിന് അല്ലെങ്കിൽ മുസ്ലിമീങ്ങളുടെ ഉലമാക്കൾക്ക് അഖീദ എന്താണ്, അഹ്ലു സുന്ന എന്ന് പറയുന്ന നമ്മൾ വിശ്വസിക്കുന്ന അഖീദ അത് ഖുർആനും സുന്നത്തും അനുസരിച്ച് എന്താണ് എന്ന ഗ്രന്ഥം അവർക്ക് എഴുതേണ്ടി വന്നത് ആ കാലഘട്ടത്തിന് ശേഷമാണ്. ഇപ്പൊ പണ്ഡിതന്മാരെ ആ കാലഘട്ടത്തിൽ എന്ത് ചെയ്തു, ആവശ്യമായി വന്ന സന്ദർഭത്തിൽ, സഹാബികളുടെ കാലഘട്ടത്തിന് ശേഷം ഇത് ആവശ്യമായി വന്ന സന്ദർഭത്തിൽ അവർ യഥാവിധി എന്താണ് അഹ്ലു സുന്നയുടെ അഖീദ എന്ന വിശദ ഗ്രന്ഥങ്ങൾ എഴുതി വെച്ചു. അതിലെ എഴുതിയ പണ്ഡിതന്മാരാണ് ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാ. അഹ്ലു സുന്നയുടെ അഖീദ എന്താണെന്ന് അദ്ദേഹം വിശദീകരിച്ചു. ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് അഷ്-ശാഫിഈ, ഇമാം അഹ്മദ്, ഇമാം മാലിക് ബിൻ അനസ് ഇവരെ പോലുള്ള പണ്ഡിതന്മാർ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ എന്താണ് എന്ന് വളരെ വ്യക്തമായ രീതിയിൽ അവരുടെ തുല്ലാബുകളെ പഠിപ്പിച്ചു കൊടുക്കുകയും ആ തുല്ലാബുകൾ വഴി ഈ ലോകത്ത് ശരിയായ ഇസ്ലാമിന്റെ അഖീദ നിലകൊള്ളുകയും ചെയ്തു അള്ളാഹുവിന്റെ ഫളിന് ശേഷം. അപ്പൊ ഇങ്ങനെയാണ് അഖീദത്തു അഹ്ലു സുന്നത്തി വൽ ജമാഅ സഹാബികളിൽ നിന്ന് താബിഈങ്ങൾ സ്വീകരിച്ചത്. വായിൽ നിന്ന് കേട്ടു അവർ പഠിച്ചു, വായിൽ നിന്ന് കേട്ടു പഠിച്ചു. ഇപ്പൊ ചില സംഭവങ്ങൾ നമ്മൾക്കറിയാം, ഏതോ ഒരു ഭാഗത്ത് ആൾക്കാർ അള്ളാഹുവിന്റെ ഖദറിനെ പറ്റി സംസാരിക്കുമ്പോൾ അവിടെ ജീവിച്ചിരുന്ന വ്യക്തികൾ വന്നിട്ട് അബ്ദുല്ലാഹി ബിൻ ഉമറിനോട് ചോദിച്ചു, ഇന്ന് ആൾക്കാർ ഖദറിനെ സംബന്ധിച്ച് നിങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളുടെ നിലപാട് എന്താണ്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവരോട് പോയി പറഞ്ഞേക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബികൾക്ക് ഇത്തരത്തിലുള്ള വാദങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. അപ്പൊ അവർക്ക് സംശയം വരുമ്പോൾ സഹാബികളോട് ചോദിച്ചു. അതേപോലെ തന്നെ താബിഈങ്ങളുടെ ശേഷം ജീവിച്ച തബഉ താബിഈങ്ങൾ അവർക്ക് സംശയം വരുമ്പോൾ അവർ താബിഈങ്ങളോട് ചോദിച്ചു. ഇത്തരത്തിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ അത് കാലക്രമേണ കൈമാറ്റം ചെയ്തു വന്നു. അങ്ങനെ കുറച്ച് കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം അയ്മത്തുൽ അർബഅ ഈ നാല് ഇമാമികൾ, ഇമാം അബൂ ഹനീഫ, ഷാഫിഈ, ഇമാം മാലിക്, ഇമാം അഹ്മദ് ഇവരുടെ കാലഘട്ടത്തിന് ശേഷം ധാരാളം ഫിത്നകൾ വന്നു തുടർന്നപ്പോൾ, ധാരാളമായി ഫിത്നകളും ധാരാളമായി പുതിയ പുതിയ കക്ഷികളും വരാൻ തുടങ്ങിയപ്പോൾ അഹ്ലു സുന്നയുടെ ഉലമാക്കൾ ധാരാളമായി ഗ്രന്ഥങ്ങൾ എഴുതാൻ വേണ്ടി തുടങ്ങി. ചില ആൾക്കാർ സെപ്പറേറ്റ് ആയിട്ട് അഹ്ലു സുന്നയുടെ അഖീദ വിശദീകരിക്കാൻ വേണ്ടി ഗ്രന്ഥങ്ങൾ എഴുതി. ചില ആൾക്കാർ ചില വിഷയങ്ങൾ എഴുതുമ്പോൾ ആ വിഷയത്തിന്റെ ഉള്ളിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ സ്ഥാപിച്ചു. അതിലെപ്പെട്ട പണ്ഡിതന്മാരാണ് ഇമാം ബുഖാരി റഹിമഹുല്ലാ. അദ്ദേഹത്തിന്റെ സഹീഹുൽ ബുഖാരി ഹദീസുമായി ബന്ധപ്പെട്ട ഗ്രന്ഥമാണെങ്കിലും അദ്ദേഹം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ എന്താണെന്ന് അതിൽ സ്ഥാപിച്ചു. ഇമാം മുസ്ലിം റഹിമഹുല്ലാ ഹദീസുമായി ബന്ധപ്പെട്ട ഗ്രന്ഥമാണെങ്കിലും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ എന്താണെന്ന് ഇമാം മുസ്ലിം അതിൽ വളരെ വ്യക്തമായി വിശദീകരിച്ചു. ഇമാം ഇസ്ഹാഖ് ബിൻ റഹവൈ, ഇമാം ഇബ്നു ഹുസൈമ, ഇമാം ഇബ്നു ഖുതൈബ, അതേപോലെ തന്നെ തഫ്സീറിന്റെ പണ്ഡിതന്മാരായ ഇമാം ഇബ്നു ജരീർ അത്തബരി, ഇമാം ഇബ്നു ജരീർ അത്തബരി റഹിമഹുല്ലാ അദ്ദേഹം എഴുതിയത് തഫ്സീറിന്റെ വിഷയത്തിലാണെങ്കിലും ഓരോ ആയത്ത് വിശദീകരിക്കുമ്പോൾ, ഓരോ സാഹചര്യങ്ങൾ കിട്ടുമ്പോൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ എന്താണെന്ന് അദ്ദേഹം നമ്മൾക്ക് പഠിപ്പിച്ചു തന്നു. അപ്പൊ ഇത്തരത്തിലാണ് ഓരോ ഇമാമിങ്ങൾ ഗ്രന്ഥങ്ങൾ രചിച്ചത്. ഇപ്പൊ നമ്മൾ വേറൊന്ന് മനസ്സിലാക്കേണ്ട എന്താണെന്നാൽ, പഴയ കാലഘട്ടങ്ങളിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ നമ്മുടെ ആദർശം, നമ്മുടെ അഖീദ വിശദീകരിക്കുമ്പോൾ ഒരിക്കലും ഇന്നത്തെ പോലെ അൽ അഖീദ എന്ന പേരിലായിരുന്നില്ല ഗ്രന്ഥങ്ങൾ എഴുതിയിരുന്നത്. ഇപ്പൊ ഈ ഗ്രന്ഥത്തിന്റെ പേര് അൽ അഖീദ എന്നാണ്. അതേപോലെയുള്ള പേരുകളിലായിരുന്നില്ല പൊതുവെ ഗ്രന്ഥങ്ങൾ എഴുതിയിരുന്നത്, മറിച്ച് അവരെഴുതിയിരുന്നത് അസ്സുന്ന എന്ന പേരിലാണ്. ഏത് പേരിലാണ്? അസ്സുന്ന എന്ന പേരിലാണ് അവർ ഇസ്ലാമിന്റെ അഖീദ വിശദീകരിച്ചത്. അതിൽപ്പെട്ട ഇമാമിയങ്ങളാണ് ഒന്ന് ഇമാം ഇബ്നു അബി ആസിം റഹിമഹുല്ലാ. ഇമാം ഇബ്നു അബി ആസിം റഹിമഹുല്ലാ അസ്സുന്ന എന്ന പേരിൽ ഒരു ഗ്രന്ഥം എഴുതി. അതേപോലെ തന്നെ ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ മകനായ അബ്ദുല്ലാ, ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ മകനായ അബ്ദുല്ലാ എന്ന് പറയുന്ന ഇമാം അഹ്ലു സുന്നയുടെ അഖീദ വിശദീകരിച്ചുകൊണ്ട് അസ്സുന്ന എന്ന പേരിൽ ഒരു ഗ്രന്ഥം എഴുതി. അതേപോലെ തന്നെ ഇമാം ഖല്ലാൽ റഹിമഹുല്ലാ അഹ്ലു സുന്നയുടെ അഖീദ വിശദീകരിച്ചുകൊണ്ട് അസ്സുന്ന എന്ന പേരിൽ ഗ്രന്ഥം എഴുതി. അപ്പൊ പഴയ കാലഘട്ടങ്ങളിൽ ശരിയാത്തിന്റെ അഖീദ വിശദീകരിക്കാൻ വേണ്ടി എഴുതപ്പെടുന്ന ഗ്രന്ഥങ്ങൾ സുന്ന എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അതേപോലെ തന്നെ വേറൊരു പേരാണ് അശ്ശരിയ. അശ്ശരിയ എന്ന പേരിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ പണ്ഡിതന്മാർ വിശദീകരിച്ചു പോന്നു. അതിൽപ്പെട്ട ഒരു പണ്ഡിതനാണ് ഇമാം അജുരി റഹിമഹുല്ലാ. ഇമാം അജുരി അസ്സുന്ന അശ്ശരിയ എന്ന പേരിൽ ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കുക. പഴയ കാലഘട്ടത്തിൽ ആൾക്കാർ എഴുതിയിരുന്നത് അസ്സുന്ന അതേപോലെ തന്നെ അശ്ശരിയ എന്ന പേരിലാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, പിൽക്കാലഘട്ടത്താണ് അധികമായി അൽ അഖീദ എന്ന പേരിൽ ഗ്രന്ഥങ്ങൾ എഴുതാൻ വേണ്ടി തുടങ്ങിയത്. അതിൽ പെട്ട ഒരു ഗ്രന്ഥമാണ് ഇമാം അബൂ ജാഫർ തഹാവി റഹിമഹുള്ള എഴുതിയ അൽ അഖീദത്തു തഹാവിയ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. ഇതിന് ധാരാളം പണ്ഡിതന്മാർ ഷർഹുകൾ എഴുതിയിട്ടുണ്ട്. ഏകദേശം 7 ഷർഹുകൾ നമ്മൾക്ക് കാണാൻ സാധിക്കും. 7 ഷർഹുകളോളം നമ്മൾക്ക് ഇതിനെ കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും നല്ല ഷർഹാണ് ഇമാം ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി എന്ന് പറയുന്ന ഒരു വ്യക്തി എഴുതിയ ഷർഹ്. അതല്ലേ നമ്മൾ ഇവിടെ വായിക്കുന്നത്. പക്ഷേ അദ്ദേഹം എഴുതിയ ഷർഹാണ് ഇതിന് ഏറ്റവും നല്ല ഷർഹായിട്ട് അഹ്ലുൽ ഇൽമ് നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ആ ഒരു കാര്യം മനസ്സിലാക്കുക. പിന്നെ നമ്മൾ അറിയേണ്ട വേറൊരു കാര്യമാണ്, നമ്മളിവിടെ ഫസ്റ്റ് സൂചിപ്പിച്ചു ഈ കിതാബ് ഇദ്ദേഹം എഴുതുന്നത് 3 ഇമാമിയങ്ങളുടെ മദ്ഹബിലായിക്കൊണ്ടാണ്. അതിലൊരാളാണ് ഇമാം അബു ഹനീഫ. അദ്ദേഹത്തിന്റെ പേരിലേക്ക് ചേർക്കപ്പെട്ടിട്ടാണ് നമ്മുടെ നാടുകളിൽ നമ്മൾ കാണുന്ന ഹനഫി മദ്ഹബിന്റെ ആൾക്കാരുള്ളത്. ഹനഫി മദ്ഹബിന്റെ ആൾക്കാരുള്ളത് ഇമാം അബു ഹനീഫയുടെ പേരിലേക്ക് ചേർത്തിട്ടാണ്. വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള ആൾക്കാർ ഇമാം അബു ഹനീഫ റഹിമഹുള്ളയെ പൂർണ്ണമായിട്ട് പിൻപറ്റുന്നില്ല. ഇപ്പൊ ഈ ഹനഫി മദ്ഹബ് എന്ന് പറയുന്ന ആൾക്കാർ ഇമാം അബു ഹനീഫ റഹിമഹുള്ളയെ പൂർണ്ണമായിട്ട് പിൻപറ്റുന്നില്ല. അവരാകെ ഇമാം അബു ഹനീഫയെ സ്വീകരിക്കുന്നത് ഫിഖ്ഹിന്റെ വിഷയത്തിലാണ്. അഖീദയുടെ വിഷയത്തിൽ ഇമാം അബു ഹനീഫയെ അവർ സ്വീകരിക്കുന്നില്ല. വിശ്വാസ കാര്യങ്ങളിൽ അവർ ഇമാം അബു ഹനീഫയെ സ്വീകരിച്ചിരുന്നുവെങ്കിൽ അവരെന്ത് ചെയ്യുന്ന കാര്യങ്ങൾ അവർ ചെയ്യൂല. അതേപോലെ തന്നെ നമ്മുടെ നാടുകളിൽ ജീവിക്കുന്ന ഷാഫിഇ മദ്ഹബിന്റെ ആൾക്കാർ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന എല്ലാ ആൾക്കാരും അധികം ആൾക്കാരും ഷാഫിഇ മദ്ഹബിന്റെ ആൾക്കാരാണ്. അവരെ ഇമാം ഷാഫിഇ റഹിമഹുള്ളയെ അഖീദന്റെ വിഷയത്തിൽ പിൻപറ്റുന്നില്ല. അവരെ വേറെ ചില പണ്ഡിതന്മാരെയാണ് അഖീദയുടെ വിഷയത്തിൽ പിൻപറ്റുന്നത്. അതുകൊണ്ടാണ് അവരുടെ അരികിൽ ധാരാളം തെറ്റുകൾ നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഉദാഹരണത്തിന് ഇമാം ഷാഫിഇ റഹിമഹുള്ളയുടെ മസലകളാണ് അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ അഖീദയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മുടെ നാട്ടിലെ സുന്നി എന്ന് പറയുന്ന വിഭാഗം സ്വീകരിച്ചതെങ്കിൽ ഒരിക്കലും അഖീദയിൽ അവർക്ക് നമ്മളീ കാണുന്ന പിഴവുകൾ ഉണ്ടാവില്ല. അവർ അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടുന്നുണ്ട്, അള്ളാഹു അല്ലാത്തവരോട് പാപമോചനം ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ മാത്രമായിട്ടുള്ള വിശേഷണങ്ങൾ അള്ളാഹു അല്ലാത്ത സൃഷ്ടികൾക്ക് അവർ വെച്ചുകൊടുക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നത് വാസ്തവത്തിൽ അവർ ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് അശ്ഷാഫിഇയെ അഖീദയുടെ വിഷയത്തിൽ പിൻപറ്റാത്തത് കൊണ്ട് മാത്രമാണ്. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഒരു സുന്നിയായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ശരിക്കും സുന്നി എന്ന പദം സുന്നത്തനുസരിച്ച് ജീവിക്കുന്നവർക്ക് പറഞ്ഞതാ. ഇപ്പൊ ഇക്കൂട്ടർ ചില ആൾക്കാർ സുന്നത്തുമായിട്ട് ഒരു ബന്ധമില്ല, പക്ഷെ സുന്നി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ ആൾക്കാരോട് നമ്മൾ ചോദിച്ചു പറഞ്ഞ് സംസാരിക്കുമ്പോൾ പറഞ്ഞു നോക്കുക, നിങ്ങൾ അഖീദയുടെ വിഷയത്തിൽ ഇമാം ഷാഫിയെ സ്വീകരിച്ചോ, പിന്നെ ഒരു പ്രശ്നവുമില്ല. അവർ അഖീദയുടെ വിഷയത്തിൽ എങ്ങനെ ഇമാം ഷാഫിയെ സ്വീകരിച്ചിരുന്നുവെങ്കിൽ അവരുടെ അഖീദ ക്ലിയർ ആണ്. ഇമാം ഷാഫി ഒരിക്കലും അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടില്ല, അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടണമെന്ന് പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ ഇമാം അബൂ ഹനീഫ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് നമ്മുടെ നാട് കാണുന്ന ഹനഫികളാവട്ടെ ഷാഫിയകളാവട്ടെ, അവർ അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടുന്നുണ്ട്, ഖബറിന്റെ അരികിൽ പോയിക്കൊണ്ട് അവരോട് ചോദിക്കുന്നുണ്ട്, തവസ്സുൽ നടത്തുന്നുണ്ട്. ഇതൊന്നും ഒരിക്കലും ഇമാം അബൂ ഹനീഫയോ ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് അശ്ശാഫിഇ റഹിമഹുള്ളയെ പഠിപ്പിച്ചു തന്നിട്ടില്ല. മറിച്ച് നമ്മുടെ നാടുകളിൽ കാണുന്ന ഇവരെ പിൻപറ്റുന്ന അഖീദ ഇമാം അബുൽ ഹസൻ അൽ അശ്ആരി എന്ന് പറയുന്ന ഒരു ഇമാമിന്റെ അഖീദയാണെന്നാണ് അവര് വാദിക്കുന്നത്. വാസ്തവത്തിൽ ഇമാം അബുൽ ഹസൻ അൽ അശ്ആരി റഹിമഹുള്ള ആദ്യ കാലഘട്ടത്തിൽ മുഅ്തസിലിയായിരുന്നു, വലാലത്തിന്റെ കക്ഷികളിൽപ്പെട്ട ആളാണ്. ജീവിതത്തിന്റെ അവസാനത്തിൽ അദ്ദേഹത്തിന് മനസ്സിലായി ഈ മദ്ഹബ് ശരിയല്ല, ഞാൻ ഉൾക്കൊണ്ട ഈ മദ്ഹബ്, ഈ ഇഅ്തിസാലിന്റെ മദ്ഹബ് അത് ശരിയല്ല എന്ന് മനസ്സിലാക്കുകയും ഇമാം അബുൽ ഹസൻ അശ്ആരി റഹിമഹുള്ള ജീവിതത്തിന്റെ അവസാനത്തിൽ ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ മദ്ഹബിലേക്ക്, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ മദ്ഹബിലേക്ക് ഞാൻ മടങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അൽ ഇബാന എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം അബുൽ ഹസൻ അൽ അശ്ആരി റഹിമഹുള്ള എഴുതി. പക്ഷേ നമ്മുടെ നാടുകളിൽ ഇന്ന് അബുൽ ഹസൻ അൽ അശ്ആരിയുടെ അഖീദ പിൻപറ്റുന്നു എന്ന് പറയുന്ന ആൾക്കാർ വാസ്തവത്തിൽ പിൻപറ്റുന്നത് അബുൽ ഹസൻ അൽ അശ്ആരിയുടെ ജീവിതത്തിന്റെ ആദ്യത്തിലുണ്ടായ അഖീദയാണ്. അത് തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് അബുൽ ഹസൻ അൽ അശ്ആരി തന്നെ അത് ഒഴിവാക്കിയിട്ടുണ്ട്, പക്ഷെ അവരത് സ്വീകരിക്കുന്നില്ല. അപ്പൊ അവര് സ്വീകരിക്കുന്ന അഖീദ ഒരിക്കലും ഇമാം ഷാഫിഇയുടേതോ അല്ല, ഇമാം അബുൽ ഹസൻ അൽ അശ്ആരിയുടേതോ അല്ല, മറിച്ച് മുഅ്തസിലി ചിന്താഗതികൾ കലർന്ന കറാമിയ എന്ന് പറയുന്ന ഒരു മദ്ഹബിന്റെ പിൻഗാമികളായിട്ടാണ് നമ്മുടെ നാടുകളിലെ ആൾക്കാർ അഖീദ സ്വീകരിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഹനഫി മദ്ഹബിന്റെ ആൾക്കാർ അവർ സ്വീകരിക്കുന്ന അഖീദ ഇമാം അബു മൻസൂർ അൽ മാതുരീദി എന്ന് പറയുന്ന ഒരു ഇമാമിന്റേതാണ്. അബു മൻസൂർ അൽ മാതുരീദി അതൊരിക്കലും അഖീദ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തായിട്ട് ഒരു ബന്ധവുമില്ലാത്ത അഖീദയാണ്. ധാരാളം തെറ്റുകളും അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടുക, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഗൈബിയായ കാര്യങ്ങൾ അറിയാൻ വേണ്ടി പറ്റുമെന്ന് പറയുക, ഇത്തരത്തിൽ ശിർക്കൻ വിശ്വാസങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു അഖീദയാണ് മാതുരീദി അഖീദ. മാതുരീദി അഖീദയാണ് നമ്മുടെ നാട്ടിലെ ഹനഫികൾ എന്ന് പറയുന്ന വിഭാഗം ഉൾക്കൊള്ളുന്നത്. അതല്ലാതെ ഇമാം അബു ഹനീഫയെ അവർ പൂർണ്ണമായി പിൻപറ്റുന്നവരാണ് എന്ന് ആരും കരുതേണ്ട. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഈ ആൾക്കാർ ഇമാം ഷാഫിഈയെ പൂർണ്ണമായി പിൻപറ്റുന്നവരാണ് എന്ന് ആരും കരുതേണ്ട. അവർ പറയുന്ന വാദമനുസരിച്ച് ഫിഖ്ഹിന്റെ വിഷയത്തിലാണ് അവരിവരെ പിൻപറ്റുന്നുള്ളൂ, അഖീദയുടെ വിഷയത്തിൽ മറ്റേ രണ്ട് ഇമാമിങ്ങളെയാണ് പിൻപറ്റുന്നത്. അത് ഇവരുടെ പാഠപുസ്തകങ്ങളിൽ പഠിപ്പിക്കപ്പെടുന്നതും അങ്ങനെയാണ്. മദ്ഹബിന്റെ വിഷയത്തിൽ നാലാലൊരു ഇമാമിനെയും അഖീദയുടെ വിഷയത്തിൽ രണ്ടാലൊരു ഇമാമിനെയും പിൻപറ്റൽ വാജിബാണ് എന്നാണ് ഇവരുടെ ഗ്രന്ഥങ്ങളിലും പഠിപ്പിക്കപ്പെടുന്നത്. അത് വാസ്തവത്തിൽ ശരീഅത്തിന്റെ യോജിച്ചൊരു നിലപാടല്ല. കാരണം ഈ നാല് മദ്ഹബിന്റെ ഇമാമിങ്ങൾ വരുന്നതിനും അതേപോലെ തന്നെ അഖീദയുടെ വിഷയത്തിൽ ഇവർ പറയുന്ന ഈ രണ്ട് ഇമാമിങ്ങൾ വരുന്നതിന്റെ മുമ്പും ഇവിടെ ദീൻ നിലനിന്നിരുന്നു. അന്ന് ജീവിച്ചവരായിരുന്നു ശരിയായ മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ അന്ന് ജീവിച്ചവരുടെ ഈമാൻ ഒരിക്കലും ഇന്നത്തെ ജീവിക്കുന്ന ആൾക്കാർക്കില്ല. മൊത്തത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ ആ കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ അതാണ് ഖൈറുൽ ഖുറൂൻ, ഏറ്റവും നല്ല കാലഘട്ടം. അപ്പൊ അന്നില്ലാത്ത ഒരു ആശയമാണ് ഇന്ന് പല ആൾക്കാരും ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഈ ആൾക്കാർ ഒരിക്കലും ഇമാം അബൂ ഹനീഫയെ പിൻപറ്റുന്നില്ല, ഇമാം ഷാഫിഈനെ പിൻപറ്റുന്നില്ല. അവരുടെ വാദമനുസരിച്ച് ഫിഖ്ഹിൽ മാത്രമേ പിൻപറ്റുന്നുള്ളൂ. വാസ്തവത്തിൽ അവർ ഫിഖ്ഹിൽ പോലും പൂർണ്ണമായിട്ട് അവരുടെ അഭിപ്രായം സ്വീകരിക്കുന്നില്ല. കാരണം ഇമാം ഷാഫിഈ ഇമാം അബൂ ഹനീഫ പറഞ്ഞിട്ടുണ്ട്, എന്റെ അഭിപ്രായങ്ങൾക്ക് എതിരായിട്ട് നിങ്ങൾ ഹദീസ് കിട്ടിയാൽ എന്റെ അഭിപ്രായം നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് ഹദീസ് സ്വീകരിച്ചു എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവരത് ചെയ്യുന്നില്ല. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ കിതാബ് ഇമാം അബൂ ഹനീഫയുടെ അഖീദ അനുസരിച്ച് എഴുതിയ കിതാബാണ്. ഇന്ന് നമ്മൾ കാണുന്ന ഹനഫികൾ ഒരിക്കലും ഈ അഖീദ അനുസരിച്ച് ജീവിക്കുന്നവരല്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അതാണ് ഈ കിതാബിന്റെ ഉള്ളടക്കം. ഇനി നമ്മൾക്ക് ഇൻഷാഅല്ലാ കിതാബിന്റെ ചില കുറച്ച് വരികൾ നമ്മൾക്ക് ഇന്ന് വായിക്കാം. نقول في توحيد الله معتقدين بتوفيق الله امام ابو جعفر الطحاوي رحمه الله പറയുന്നു, نقول في توحيد الله معتقدين بتوفيق الله അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ തൗഫീഖ് കൊണ്ട്. ഞാൻ പറയട്ടെ എന്താണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ തൗഹീദിൽ അള്ളാഹുവിന്റെ വിഷയത്തിൽ നമ്മുടെ വിശ്വാസം എന്താണെന്നാൽ താഴെ പറയാൻ പോകുന്ന കാര്യങ്ങളാണ്. അള്ളാഹുവിന്റെ വിഷയത്തിൽ ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, ഇദ്ദേഹം ഇവിടെ ഒന്ന് ആദ്യമായിട്ട് പറഞ്ഞു നഖൂലു ഫീ തൗഹീദില്ലാ, അള്ളാഹുവിന്റെ തൗഹീദിൽ ഞാൻ പറയുന്നു. തൗഹീദ് എന്ന് പറഞ്ഞാലും അതേപോലെ തന്നെ ഈമാൻ എന്ന് പറഞ്ഞാലും അഖീദ എന്ന് പറഞ്ഞാലും ഉസൂലുദ്ദീൻ എന്ന് പറഞ്ഞാലും ഒക്കെ ഏകദേശം ഒരേ അർത്ഥം തന്നെയാണ്. വ്യത്യസ്തമായ നാമങ്ങൾ എന്ന് മാത്രമേ ഉള്ളൂ. ഇദ്ദേഹം പറയുന്നു നഖൂലു ബി തൗഹീദില്ലാ, നഖൂലു ഫീ തൗഹീദില്ലാ മുഅ്തഖിദീന ബി തൗഫീഖില്ലാ, അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അഖീദത്തു അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ, ഇസ്ലാമിന്റെ തൗഹീദ് അല്ലാഹുവിന്റെ തൗഹീദ് എന്നാണെന്ന് ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞ അദ്ദേഹം ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇമാം തഹാവിയുടെ ഒരു അദബാണ്. അദ്ദേഹം ഒരിക്കലും എന്ത് പറയുന്നില്ല, എന്റെ അറിവ് കൊണ്ട് ഞാൻ സംസാരിക്കുന്നു എന്ന രീതിയിലൊന്നല്ല പറയുന്നത്, മറിച്ച് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ എന്ത് പറയണം, ഇത്തരത്തിലുള്ള പ്രയോഗം നമ്മുടെ ജീവിതത്തിലും വരണം. ഇത് ചെയ്യാൻ വേണ്ടി കഴിയുന്നത് എന്റെ സ്വന്തം കഴിവ് കൊണ്ടല്ല, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ടാണ് എനിക്കത് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. നമ്മൾക്ക് ഇരിയാവൊന്നും വരാതിരിക്കാൻ നമ്മൾ ആ വാക്കെടുത്ത് പറയുകയും വേണം. അത് എപ്പോഴും ഉലമാക്കളുടെ അദബിൽ പെട്ടതായിരുന്നു. എന്നിട്ട് അദ്ദേഹം തുടങ്ങുകയാണ്, അദ്ദേഹത്തിന്റെ അഖീദ എന്താണെന്ന് വിശദീകരിക്കുന്നു. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല ഏകനാകുന്നു, അല്ലാഹു വാഹിദാകുന്നു, ലാ ശരീക ലഹു, അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ഒരു പങ്കുകാരനുമില്ല, അള്ളാഹുവിന്റെ ഒരു പങ്കുകാരനുമില്ല. തൗഹീദിന്റെ വിഷയത്തിൽ സംസാരിക്കുകയാണ്, അള്ളാഹു ഏകനാണ്, അള്ളാഹുവിന് ഒരു പങ്കുകാരുമില്ല. തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താ, തൗഹീദ് എന്ന് പറഞ്ഞാൽ വാക്കർത്ഥം ഏകനാക്കുക എന്നാണ്, ഏകനാക്കുക. തൗഹീദിന്റെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കാഴ്ചപ്പാടനുസരിച്ച് മൂന്ന് വിഭാഗമാണ്, ഏകദേശം എല്ലാവർക്കും അറിയാം. ഒന്ന് തൗഹീദുർ റുബൂബിയ്യ, മറ്റൊന്ന് തൗഹീദുൽ ഉലൂഹിയ്യ, മൂന്നാമത്തേത് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. തൗഹീദുർ റുബൂബിയ്യ, തൗഹീദുൽ ഉലൂഹിയ്യ, തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്, ഇങ്ങനെ മൂന്ന് വിഭാഗങ്ങളാണ് തൗഹീദിനുള്ളത്. തൗഹീദുർ റുബൂബിയ്യ എന്ന് പറഞ്ഞാൽ, ശരിക്കും ശ്രദ്ധിക്കുക, തൗഹീദുർ റുബൂബിയ്യ എന്ന് പറഞ്ഞാൽ ഇഫ്റാദുല്ലാഹി തആല ഫീ അഫ്ആലിഹി, അല്ലാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ അല്ലാഹുവിനെ ഏകനായി കാണുക. അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിനെ ഏകനായി കാണുന്നതിനാണ് തൗഹീദുൽ റുബൂബിയ്യ എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങൾ ധാരാളമുണ്ട്. സൃഷ്ടിക്കുക, ജീവിപ്പിക്കുക, മരിപ്പിക്കുക, കരയിപ്പിക്കുക, ചിരിപ്പിക്കുക, ഇത്തരത്തിൽ അള്ളാഹുവിന്റെ ധാരാളം പ്രവർത്തനങ്ങളുണ്ട്. ലോകത്തിനെ നിയന്ത്രിക്കുക, ജനങ്ങൾക്ക് റിസ്ക് നൽകുക, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പ്രവർത്തനങ്ങൾ ഇത്തരത്തിൽ കുറേയുണ്ട്. ഈ പ്രവർത്തനങ്ങളിലൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല ഏകനാണ് എന്ന് വിശ്വസിക്കുക, അതാണ് തൗഹീദുർ റുബൂബിയ്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ മാത്രമേ നമ്മൾക്ക് റബ്ബ് എന്ന പദത്തിന്റെ ആശയം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. റുബൂബിയയിൽ നിന്നാണ് റബ്ബ് എന്ന പദം വന്നത്. അപ്പൊ റബ്ബ് എന്ന് നമ്മൾ പറയുന്നത് നമ്മൾ മനസ്സുകൊണ്ട് സത്യപ്പെടുത്തിയവരാവണമെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങളിൽ റുബൂബിയത്തിന്റെ വിഷയത്തിൽ അള്ളാഹുവിനെ നമ്മൾ ഏകനാക്കണം. ഇഫ്റാദുല്ലാഹി തആല ഫീ അഫ്ആലിഹി, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കുന്നതിനാണ് തൗഹീദുർ റുബൂബിയ എന്ന് പറയുന്നത്. അതാണ് തൗഹീദിന്റെ ഒന്നാമത്തെ വിഭാഗം. തൗഹീദിന്റെ രണ്ടാമത്തെ വിഭാഗം എന്താണെന്നാൽ തൗഹീദുൽ ഉലൂഹിയ. തൗഹീദുൽ ഉലൂഹിയ എന്ന് പറഞ്ഞാൽ ഇഫ്റാദുല്ലാഹി തആല ബിൽ ഇബാദ, ഇബാദത്തിന്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനാക്കുക. ഇബാദത്ത് അല്ലാഹുവിന് മാത്രമേ ചെയ്യാൻ വേണ്ടി പറ്റൂ. ഇബാദത്ത് അല്ലാഹുവിന് വേണ്ടി മാത്രമേ ചെയ്യാൻ വേണ്ടി പറ്റൂ. ഞാൻ ചെയ്യുന്ന നമസ്കാരം, ഞാൻ ചെയ്യുന്ന ദിക്ർ, ഞാൻ ചെയ്യുന്ന സൗമ് നോമ്പ്, ഞാൻ ഓതുന്ന ഖുർആൻ, ഞാൻ ചെയ്യുന്ന അമാലു സ്വാലിഹാത്തുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ ചെയ്യൂ എന്ന വിശ്വാസമാണ് തൗഹീദുൽ ഉലൂഹിയയിലൂടെ നമ്മൾക്ക് ഉണ്ടാവേണ്ടത്. അങ്ങനെ ഒരാൾക്ക് ഉണ്ടായാൽ മാത്രമേ അവൻ അല്ലാഹുവിനെ ഇലാഹായിട്ട് അംഗീകരിച്ചുള്ളൂ. അതല്ലാതെ എന്റെ ഞാൻ ഇബാദത്ത് ചെയ്യുന്നത് വേറൊരാൾക്കാണെന്ന് പറഞ്ഞാൽ അവൻ തൗഹീദുൽ ഉലൂഹിയ പൂർണ്ണമായ ജീവിതത്തിൽ കൊണ്ടുവരാത്തവനാണ്. ഇപ്പൊ തൗഹീദിന്റെ ഒന്നാമത്തെ വിഭാഗം തൗഹീദുർ റുബൂബിയ. റുബൂബിയ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കൽ. രണ്ടാമത്തേത് തൗഹീദുൽ ഉലൂഹിയ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് വിശ്വസിക്കൽ. മൂന്നാമത്തേതായി തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്. തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്, അള്ളാഹുവിന്റെ അസ്മാവുകളിലും അള്ളാഹുവിന്റെ സിഫാത്തുകളിലും. അള്ളാഹുവിന്റെ അസ്മാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നാമങ്ങൾ, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ സിഫാത്തുകൾ, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ, അതിൽ അള്ളാഹു ഏകനാണ് എന്ന് വിശ്വസിക്കുക. അള്ളാഹുവിന്റെ നാമങ്ങളിലും അള്ളാഹുവിന്റെ വിശേഷണങ്ങളിലും അള്ളാഹു ഏകനാണ് എന്ന് വിശ്വസിക്കുക. ഇതാണ് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്. റുബൂബിയത്തിന്റെ വിഷയത്തിൽ അധികം കുഫാറുകൾക്കും സംശയം ഉണ്ടായിരുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് സൃഷ്ടിക്കുന്നത്, അള്ളാഹുവാണ് ജീവിപ്പിക്കുന്നത്, അള്ളാഹുവാണ് മരിപ്പിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളിൽ കുഫാറുകൾക്ക് അധികമായിട്ട് സംശയമുണ്ടായിരുന്നില്ല. റുബൂബിയത്തിൽപ്പെട്ട വിഷയങ്ങൾ അധികവും കുഫാറുകൾ അംഗീകരിക്കുന്നതായിരുന്നു. അതുകൊണ്ടാണ് പ്രവാചകന്മാരുടെ നിയോഗത്തെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞത് അവരെ ഞാൻ ഭൂമിയിലേക്ക് അയച്ചത് എന്നെ മാത്രം ആരാധിക്കണം എന്ന് പറയാനാണ്, എന്നെ റബ്ബായി കാണണം എന്ന് പറയാനല്ല. കാരണം റബ്ബായിട്ട് ജനങ്ങൾ അംഗീകരിച്ചിരുന്നു. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈ അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, നിനക്ക് മുമ്പ് നാം അയച്ച എല്ലാ പ്രവാചകന്മാരെയും നാം അയച്ചത് എന്നെ മാത്രം ആരാധിക്കണം എന്ന് പറയാൻ വേണ്ടിയാണ്. ഇപ്പൊ പൂർവ്വകാല ജനങ്ങളെ, കുഫ്ഫാറുകളെ സംബന്ധിച്ചിടത്തോളം, മക്കയിൽ ജീവിച്ചിരുന്ന ജാഹിലികളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു റബ്ബാണ് എന്ന കാര്യം അവർ അംഗീകരിച്ചിരുന്നു. ചില ഫോൾട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും അവർ മൊത്തത്തിൽ റുബൂബിയത്തിൽ വിശ്വസിച്ചിരുന്നു. ഉലൂഹിയത്തിലായിരുന്നു അവർക്ക് പ്രശ്നമുണ്ടായിരുന്നത്. ഇപ്പൊ ഉലൂഹിയത്തിന്റെ വിഷയമാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ നാടുകളിലും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് പ്രശ്നവും എന്താണ്? ഉലൂഹിയത്തിലാണ്. അള്ളാഹുവാണ് സൃഷ്ടിച്ചത്, അള്ളാഹുവാണ് ആകാശത്തെ ഉണ്ടാക്കിയത്, അള്ളാഹുവാണ് ഭൂമിയെ ഉണ്ടാക്കിയത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അംഗീകരിക്കുന്നവരാണ് പല ആൾക്കാരും. പക്ഷേ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറയുന്നതാണ് അവർക്ക് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുഫ്ഫാറുകളുടെ അരികിൽ പോയിക്കൊണ്ട് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ നിങ്ങൾ പറയണമെന്ന് പറഞ്ഞപ്പോൾ അവർ ചോദിച്ചത് അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ, നമ്മൾ ആരാധിച്ചു കൊണ്ടുപോകുന്ന ഇത്രയും അധികം വിഗ്രഹങ്ങളെ ഒക്കെ മാറ്റിയിട്ട് ഒരു ഒരു ഇലാഹിനെ മാത്രം വേണമെന്നാണോ മുഹമ്മദ് നീ പറയുന്നത്? ഇത് വളരെ അത്ഭുതമാണ്, ഇത് വളരെ അത്ഭുതമാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം റുബൂബിയത്തിൽ അവർക്ക് സംശയമുണ്ടായിരുന്നില്ല. റുബൂബിയത്ത് ഏകദേശം മൊത്തത്തിലാണ്, ചില ഉള്ളിലുള്ള വിഷയങ്ങളിൽ അവർക്ക് സംശയമുണ്ട്. മൊത്തത്തിൽ റുബൂബിയത്തിന്റെ വിഷയങ്ങളിൽ കുഫ്ഫാറുകൾ അംഗീകരിച്ചവരായിരുന്നു. ഉലൂഹിയത്തിന്റെ വിഷയമാണ് അവർക്ക് ഒരിക്കലും ദഹിക്കാതിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാ ഐ ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാ, അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, അല്ലാഹു അല്ലാത്ത വേറെ ഒരു വസ്തുവിനെയും ഒരു നബിയെയും ഒരു വിഗ്രഹത്തിനെയും ഒന്നും ആരാധിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് പറഞ്ഞതാണ് അവർക്ക് ഇഷ്ടപ്പെടാത്തത്. അതാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് വഇദാ ദുക്കിറല്ലാഹു വഹ്ദാ ഇഷ്മഅസ്സത് ഖുലൂബുൽ ലദീന ലാ യുഖ്മിനൂന ബിൽ ആഖിറ وإذا ذكر الذين من دونه إذا هم يستبشرون. അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറയുമ്പോൾ അവരുടെ ഹൃദയം ഒരിക്കലും അത് സമ്മതിക്കുന്നില്ല. അല്ലാഹുവിന്റെ കൂടെ ബാക്കിയുള്ള ആൾക്കാരെയും ആവാം എന്ന് പറയുമ്പോൾ ഇദാഹും യസ്തബ്ശിറൂൻ, അപ്പോൾ അവർ സന്തോഷിക്കുന്നു. അതേപോലെ തന്നെ അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, وَلَقَدْ بَعَثْنَا فِي كُلِّ أُمَّةٍ رَسُولًا أَنْ يَعْبُدُوا اللَّهَ. എല്ലാ സമുദായങ്ങളിലേക്കും നാം പ്രവാചകനെ അയച്ചതിന്റെ ഉദ്ദേശം ഇങ്ങനെ പറയാനാണ്, അൻ ഇഅ്ബുദു അല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം. വജ്തനിബു ത്വാഗൂത്, അല്ലാഹുവിന്റെ പുറമേ നിങ്ങൾ ആരാധിക്കുന്ന എന്തൊക്കെ വസ്തുക്കളുണ്ടോ അതിനെയൊക്കെ നിങ്ങൾ ഉപേക്ഷിക്കണം എന്ന് പറയാനാണ് എല്ലാ പ്രവാചകന്മാരെയും നാം അയച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. പുലോഹിയത്തിന്റെ വിഷയത്തിലാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ നാടുകളിൽ നിന്ന് ആൾക്കാര് നേർച്ച നേരുന്നുണ്ട് അള്ളാഹുവല്ലാത്തവർക്ക് വേണ്ടിയിട്ട്, അത് പുലോഹിയത്തുമായി ബന്ധപ്പെട്ടതാണ്. അതേപോലെ തന്നെ അള്ളാഹുവല്ലാത്തവരോട് സഹായം തേടുക, അള്ളാഹുവല്ലാത്തവർക്ക് ദുആ എന്ന് പറയുന്ന ഇബാദത്ത് കൊടുക്കുക, ഇതൊക്കെ ഉലൂഹിയത്തുമായി ബന്ധപ്പെട്ടതാണ്. പുലൂഹിയത്തിന്റെ വിഷയം പ്രധാനമായി ശ്രദ്ധിച്ചുകൊണ്ടാണ് എല്ലാ പ്രവാചകന്മാരെയും അല്ലാഹു സുബ്ഹാനഹു വതആല ഭൂമിയിലേക്ക് അയച്ചത്. ഉലൂഹിയത്ത് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ റിളാക്ക് വേണ്ടി മാത്രമാവുക. അതാണ് അല്ലാഹു സൂറത്തുൽ ബൈനയിൽ പറഞ്ഞത്, വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ജനങ്ങളോട് അല്ലാഹു കൽപ്പിച്ചിരിക്കുന്നത് ഇഖ്ലാസോടുകൂടി അല്ലാഹുവിന് വേണ്ടി മാത്രമായി അമൽ ചെയ്യാനാണ്, അല്ലാഹുവിന് ചെയ്യാനല്ല, അല്ലാഹുവിന് വേണ്ടി മാത്രമായി ചെയ്യാൻ. അല്ലാഹു, കാരണം കാഫിരുകൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാറുണ്ട്, അല്ലാഹു അല്ലാത്തവർക്കും ചെയ്യാറുണ്ട്. അതൊരിക്കലും ഇസ്ലാം അംഗീകരിച്ചില്ല. ഇസ്ലാം പറഞ്ഞു ഒന്നും പറ്റൂല, അല്ലാഹു മാത്രം. അപ്പൊ അതാണ് തൗഹീദുൽ ഉലൂഹിയ. അപ്പൊ പ്രിയപ്പെട്ടവരെ, തൗഹീദുർ റുബൂബിയ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ അല്ലാഹുവിനെ ഏകനാക്കൽ. തൗഹീദുൽ ഉലൂഹിയ എന്ന് പറഞ്ഞാൽ അല്ലാഹു മാത്രമാണ് ഇലാഹ് എന്ന് വിശ്വസിക്കൽ. ഇലാഹ് ആരാധനയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അള്ളാഹുവിനെ ഏകനായി കാണൽ. മൂന്നാമത്തെ വിഭാഗമാണ് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നാമങ്ങളിലും അള്ളാഹുവിന്റെ വിശേഷണങ്ങളിലും അള്ളാഹു ഏകനാണ് എന്ന് വിശ്വസിക്കൽ. അള്ളാഹുവിന്റെ നാമങ്ങളിലും അള്ളാഹുവിന്റെ വിശേഷണങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വതആല ഏകനാണ് എന്ന് വിശ്വസിക്കൽ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആദ്യമായിട്ട് അള്ളാഹുവിന്റെ ധാരാളം അസ്മാഹുകളുണ്ട്, അള്ളാഹുവിന്റെ ധാരാളം പേരുകളുണ്ട്, അതേപോലെ തന്നെ അള്ളാഹുവിന് ധാരാളം വിശേഷണങ്ങളുണ്ട്. ഈ രണ്ട് കാര്യമാണ് ഇവിടെ നമ്മൾ സൂചിപ്പിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക, അള്ളാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ മൂന്ന് വിഷയങ്ങളാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ പൊതുവെ സംസാരിക്കുമ്പോൾ മൂന്ന് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, അള്ളാഹുവിന്റെ അസ്മാഹുകൾ, അള്ളാഹുവിന്റെ പേരുകൾ. രണ്ട്, അള്ളാഹുവിന്റെ സിഫാത്തുകൾ, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ. മൂന്ന്, അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ പറയുന്ന കാര്യങ്ങൾ. ബാബുൽ ഇഖ്ബാർ എന്ന് പറയും. ഒന്നാമത്തേത് ബാബുൽ അസ്മാ ആണ്, നാമങ്ങൾ. നമ്മൾ പൊതുവെ പറയുന്ന ഹയ്യാണ്, ഖയ്യൂമാണ്, ഖദീറാണ്, അതേപോലെ തന്നെ ഖഹ്ഹാറാണ്, ഫത്താഹാണ്, വക്കീലാണ്, ഹസീബാണ്. ഇത്തരത്തിൽ അള്ളാഹുവിനെ നമ്മൾ പറയുന്ന പേരുകൾ. രണ്ടാമത്തെ എന്താണ്? അള്ളാഹുവിന്റെ വിശേഷണങ്ങളാണ്, സിഫത്തുകളാണ്. അപ്പൊ അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് ഉണ്ട്, അള്ളാഹു മഗ്ഫിറത്ത് ചെയ്യുന്നവനാണ്, അള്ളാഹു റഹ്മത്ത് ഉടമപ്പെടുത്തുന്നവനാണ്, അള്ളാഹു റിസ്ഖ് നൽകുന്നവനാണ്. ഇത്തരത്തിൽ അള്ളാഹുവിന് നമ്മൾ കൊടുക്കുന്ന വിശേഷണങ്ങൾ. മൂന്നാമത്തേത് ബാബുൽ ഇഖ്ബാർ ആണ്, അള്ളാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ച് നമ്മൾ വേറൊരാളോട് പറയുന്ന കാര്യങ്ങൾ, അറിയിച്ചു കൊടുക്കാൻ വേണ്ടി. അള്ളാഹു ആരാണ്, അള്ളാഹു എങ്ങനെയാണ്, എങ്ങനെയാണ് ഉദ്ദേശിച്ചത്? അള്ളാഹുവിന്റെ കഴിവും കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ വേറൊരാളോട് സംസാരിക്കുമ്പോൾ അള്ളാഹുവിനെ പറ്റി അറിയിച്ചു കൊടുക്കുന്ന ബാബു ഒരു അധ്യായം. അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അസ്മാവുകൾ വളരെ കുറച്ചേ ഉള്ളൂ. സിഫാദിനെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിന്റെ സിഫാദിനെ സംബന്ധിച്ചിടത്തോളം അസ്മാവുകൾ കുറവാണ്. അള്ളാഹുവിന്റെ ഇഖ്ബാറിനെ സംബന്ധിച്ചിടത്തോളം സിഫാത്തും കുറവാണ്. അപ്പൊ ഏറ്റവും വലിയത് അള്ളാഹുവിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ ഏറ്റവും വലിയ അധ്യായമാണ് ബാബുൽ ഇഖ്ബാർ, അള്ളാഹുവിനെ പറ്റി നമ്മൾ പറയുന്നത്. നമ്മൾക്ക് എന്തും പറയാം അള്ളാഹുവിനെ പറ്റി, ശരിയത്ത് അനുസരിക്കുന്ന, ശരിയത്തിന്റെ എതിരാവാത്ത എന്ത് കാര്യവും നമ്മൾക്ക് അള്ളാഹുവിനെ സംബന്ധിച്ച് പറയാം. പക്ഷേ അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ ഒരു കാര്യം വിശേഷിപ്പിക്കണമെങ്കിൽ അത് ഖുർആനിലോ സുന്നത്തിലോ വേണം, നിർബന്ധമാണ്. ഖുർആനിലോ സുന്നത്തിലോ ഇല്ലാത്തൊരു കാര്യം വെച്ചുകൊണ്ട് അള്ളാഹുവിനെ നമ്മൾ വിശേഷിപ്പിക്കാൻ പാടില്ല. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ അസ്മാവുകൾ, അള്ളാഹുവിന്റെ പേര് വെക്കുമ്പോൾ അള്ളാഹുവിന് എന്ന പേരുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ ആ പേര് ഖുർആനിലോ ഹദീസിലോ സ്ഥിരപ്പെടണം. അപ്പൊ ഏറ്റവും വിശാലമായ ബാബാണ് ബാബുൽ ഇഖ്ബാർ, ബാബുൽ ഇഖ്ബാർ. അതിനേക്കാളും കുടുസായ ബാബാണ് ബാബുൽ സിഫാത്, അതിനേക്കാളും കുടുസാണ് ബാബുൽ അസ്മാ. എല്ലാ ഇസ്മുകളിലും സിഫത്ത് ഉണ്ട്, എല്ലാ നാമങ്ങളിലും ഒരു വിശേഷണമുണ്ട്. ഇപ്പൊ അല്ലാഹു റാസിഖാണ്, ഉപജീവനം നൽകുന്നവനാണ്, അതിൽ ഉൾക്കൊള്ളുന്ന വിശേഷണമാണ് റിസ്ഖ് നൽകുക. അല്ലാഹു ഗഫൂറാണ്, അതിൽ ഉൾക്കൊള്ളുന്ന വിശേഷണമാണ് മഗ്ഫിറത്ത്. എല്ലാ നാമങ്ങളിലും ഒരു വിശേഷണമുണ്ട്, പക്ഷേ എല്ലാ വിശേഷണത്തിലും നാമമില്ല, ഒരു പേരില്ല. അതുകൊണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഏറ്റവും വിശാലമാണ് ബാബുൽ ഇഖ്ബാർ, അതിനേക്കാളും കുടുസായതാണ് ബാബുൽ സിഫാത്, അതിനേക്കാളും കുടുസായതാണ് ബാബുൽ അസ്മാ. ബാബുൽ അസ്മാഇലും ബാബുൽ സിഫാത്തിലും ഖുർആനിലും ഹദീസിലും പ്രമാണമില്ലാതെ സംസാരിക്കരുത്. ബാബുൽ ഇഖ്ബാറിലാവട്ടെ ഖുർആനിലും ഹദീസിലും എതിരാവാത്ത വിഷയങ്ങളാണെങ്കിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് അറിയിക്കാൻ വേണ്ടി നമ്മൾക്ക് സംസാരിക്കാം. അപ്പൊ എല്ലാവരും മനസ്സിലാക്കുക. പിന്നെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം അള്ളാഹുവിന്റെ അസ്മാഅുകളെ സംബന്ധിച്ചാണ്. പല ആൾക്കാർക്കും തെറ്റിദ്ധാരണയുണ്ട്, അള്ളാഹുവിന് എത്ര അസ്മാഅുകളാണ് ഉള്ളത്, അള്ളാഹുവിന് എത്ര പേരുകളുണ്ട്, എത്ര പേരുകളുണ്ട്. പല ആൾക്കാരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് 99 നാമങ്ങൾ എന്നാണ്, 99 നാമങ്ങൾ എന്നാണ് പല ആൾക്കാരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് 99 അല്ല, അതിനേക്കാളും ധാരാളം നാമങ്ങൾ അള്ളാഹുവിനുണ്ട്. 99 അധികം നാമങ്ങൾ അള്ളാഹുവിനുണ്ട്. അത് ഹദീസുകളിൽ വളരെ വ്യക്തമായി വന്നതാണ്. അതിന് ഏറ്റവും വലിയ തെളിവ് എന്താണെന്നാൽ ഖുർആനിലും ഹദീസിലും അള്ളാഹുവിന്റെ നാമങ്ങൾ വന്ന് നമ്മൾ എണ്ണി നോക്കിയാൽ തന്നെ 99 ഉണ്ട്. ഖുർആനിലും സുന്നത്തിലും അള്ളാഹുവിന്റെ നാമങ്ങൾ വന്നത് നമ്മൾ എടുത്തിട്ട് ഓരോന്നായിട്ട് എണ്ണി നോക്കിയാൽ 99 അധികം നാമങ്ങൾ നമ്മൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമ്മൾക്കൊരു സംശയം വരും. ഇമാം ബുഖാരി ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഇന്ന ലില്ലാഹി 99 അസ്മാ മൻ അഹ്സാഹാ ദഖല ജന്ന, നിശ്ചയമായും അള്ളാഹുവിന്റെ 99 നാമങ്ങൾ ഉണ്ട്, ആരെങ്കിലും അത് ക്ലിപ്തപ്പെടുത്തിയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് നബി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ആ ഹദീസ് പറഞ്ഞിരുന്ന നബിക്ക് 99 നാമം ഉണ്ടെന്നല്ലേ എന്ന് ചില ആൾക്കാരെ സംശയം വരും. അതിന്റെ മറുപടി എന്താ? അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ 99 നാമങ്ങൾ മാത്രമേ ഉള്ളൂ എന്നല്ല, മറിച്ച് അള്ളാഹുവിന്റെ നാമങ്ങളിൽ നിന്ന് 99 നാമം ആരെങ്കിലും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നാണ്. എന്താണ് ഇഹ്സാ എന്ന് പറഞ്ഞാൽ? ഇഹ്സാ എന്ന് പറഞ്ഞാൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ബദായിഉൽ ഫവാഇദ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, ഇഹ്സാ എന്ന് പറഞ്ഞാൽ 3 തട്ടുകളാണ്. അള്ളാഹുവിന്റെ 99 നാമങ്ങൾ നമ്മൾ സ്വീകരിക്കുകയും ആ 99 നാമങ്ങളോട് ഈ പറയാൻ പോകുന്ന 3 കാര്യങ്ങൾ അനുസരിച്ച് നമ്മൾ പെരുമാറുകയും ചെയ്താൽ നമ്മൾക്ക് സ്വർഗം കിട്ടുമെന്നാണ് നബി പറയുന്നത്. എന്താണ് ആ 3 ദറജകൾ? ഒന്നാമത്തേത് ഇഹ്സാഉ അൽഫാളിഹ വഅദദിഹ, അള്ളാഹുവിന്റെ 99 നാമങ്ങളെ നമ്മൾ എടുക്കുക, അത് ഹിഫ്ള ചെയ്യുക, അത് മനസ്സിലാക്കി വെക്കുക. അള്ളാഹുവിന്റെ 99 നാമങ്ങൾ എന്ത് ചെയ്യുക? എടുക്കുക, അത് ഹിഫ്ളാക്കി വെക്കുക. അതാണ് ഒന്നാമത്തെ ദറജ. അത് മനസ്സിലാക്കിയതിന് ശേഷം രണ്ടാമത്തെ എന്താ? ഫഹ്മു മആനിഹ വമദ്ലൂലിഹ, അള്ളാഹുവിന്റെ നാമങ്ങൾ നമ്മൾ ഈ മനസ്സിലാക്കിയ 99, നമ്മൾ സ്വീകരിച്ച 99 നാമങ്ങളുടെ അർത്ഥം, അതിന്റെ ആശയം എന്താണെന്ന് എന്ത് ചെയ്യുക? ശരിയായ രീതിയിൽ മനസ്സിലാക്കുക. ആദ്യമായിട്ട് ഹിഫ്ള ചെയ്യുക, മനപ്പാടാക്കുക, അതിനുശേഷം അത് നമ്മൾ അതിന്റെ ആശയം മനസ്സിലാക്കുക. മൂന്നാമത്തെ എന്താണെന്നാൽ ദുആഉല്ലാഹി ബിഹ, ആ നാമങ്ങൾ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക, ആ നാമങ്ങൾ മുൻനിർത്തി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ആ നാമങ്ങൾ ഇപ്പൊ നമ്മൾ പറയുന്ന അള്ളാഹുവിന്റെ അസ്മാഉ സിഫാത്തുകൾ, അള്ളാഹുവിന്റെ അസ്മാഉകൾ മുൻനിർത്തിക്കൊണ്ട് നിന്നോട് ഞാൻ ചോദിക്കുകയാണ്, എന്റെ പാപങ്ങൾ നീ പൊരുത്തപ്പെട്ടു തരണം. ഇത് നമ്മൾക്ക് അനുവദനീയമാണ്. നമ്മളെ നാട്ടുകാർക്ക് ഇതറിയില്ല. നമ്മളെ നാട്ടുകാർക്ക് അറിയുന്നത് അള്ളാഹുവെ എന്ന വലീനെ മുൻനിർത്തിക്കൊണ്ട്, അത് ശരിയത്തെ എതിർക്കുന്ന കാര്യമാണ്. അള്ളാഹുവിന്റെ അസ്മാഉകൾ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവെ നിന്റെ അസ്മാഉകൾ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു, എന്റെ പാപങ്ങൾ മാപ്പാക്കി തരണം എന്ന് നമ്മൾക്ക് പറയാം. അത് ശരിയായിട്ട് അനുവദിക്കുന്നതാണ് എന്ന് മാത്രമല്ല, അങ്ങനെ ദുആ ചെയ്യാൻ ഖുർആൻ കൽപ്പിച്ചിട്ടുണ്ട്. ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന്റെ നല്ല നാമങ്ങളുണ്ട്, ഫദുഊഹു ബിഹ, നിങ്ങൾ ആ നാമം വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അപ്പം അള്ളാഹുവിന്റെ 99 നാമങ്ങൾ ഒരാൾ മനപ്പാഠമാക്കുകയും ആ നാമങ്ങളുടെ അർത്ഥം മനസ്സിലാക്കുകയും ആ നാമങ്ങൾ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്താൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്ന് മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ബദായിഉൽ ഫവാഇദിൽ പറയുന്നു. അപ്പൊ അള്ളാഹുവിന്റെ 99 നാമങ്ങളെ ഉള്ളൂ എന്നല്ല, മറിച്ച് അള്ളാഹുവിന്റെ നാമങ്ങളിൽ നിന്ന് 99 നാമങ്ങൾ അറിഞ്ഞ് പഠിച്ച് ആശയമറിഞ്ഞ് അതിൽ വിശ്വസിച്ച് ശരിയായ രീതിയിൽ വിശ്വസിച്ച് അത് മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ആരെങ്കിലും ദുആ ചെയ്യുന്നത് അവന്റെ ഒരു പതിവാക്കിയാൽ അല്ലെങ്കിൽ അതൊരു ശീലമാക്കിയാൽ അത്തരക്കാർക്ക് സ്വർഗം വാജിബായി എന്നാണ് അബൂ ഹുറൈറ ഉദ്ധരിക്കുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലൂടെ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത്. ആ കാര്യം ചെയ്യുക, എല്ലാവരും മനസ്സിലാക്കി വെക്കുക. അതല്ലാതെ ആ നാമങ്ങളെ ഉള്ളൂ എന്നല്ല, അത് പണ്ഡിതന്മാർ നമ്മൾക്ക് വിശദീകരിച്ചു പറഞ്ഞു തരുന്നു. ഇമാം ഇബ്നു റജബ് അൽ ഹംബലി, ഇമാം നവവി റഹിമഹുള്ള ഇതുപോലുള്ള അഹ്ലുസുന്നയുടെ ഉലമാക്കൾ പറയുന്നു, ആ ഹദീസ് ഒരിക്കലും അള്ളാഹുവിന് 99 നാമങ്ങൾ മാത്രമേ ഉള്ളൂ എന്നതിന്റെ തെളിവല്ല എന്ന് അഹ്ലുസുന്നയുടെ ഉലമാക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇമാം നവവി പറയുന്നത് ഇത്തഫഖൽ ഉലമാ അലാ അന്ന ഹാദൽ ഹദീസ് ലാ യദുല്ലു അലൽ ഹസ്ർ, പണ്ഡിതന്മാർ ഏകോപിച്ചതാണ് ഈ ഹദീസ് ഒരിക്കലും ഇത് മാത്രമേ ഉള്ളൂ എന്നല്ല അറിയിക്കുന്നത്. വേറെ ഉണ്ട് എന്നതിന് തെളിവ് ഒന്ന് ഞാൻ പറഞ്ഞതുപോലെ ഖുർആനിലും ഹദീസിലും വന്ന പേരുകൾ 99 ഉണ്ട്. രണ്ടാമത്തെ തെളിവ് എന്താണെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അവസാന നാളിൽ ജനങ്ങൾ മഹ്ശറയിൽ നിൽക്കുമ്പോൾ എല്ലാവരും എന്റെ അരികിൽ വന്നുകൊണ്ട് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിലായി വീഴും. അപ്പോൾ പ്രവാചകൻ പറയുന്നു, ഫയുഫ്തഹു അലയ്യ മിൻ മഹാമിദിഹി മാ ലാ ഉഹ്സിനുൽ ആൻ, എനിക്ക് ഇപ്പോൾ അറിയാത്ത ധാരാളം അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങൾ അള്ളാഹു എനിക്ക് അപ്പോൾ പറഞ്ഞു തരും. അപ്പോൾ അള്ളാഹുവിന് വേറെയും നാമങ്ങൾ അള്ളാഹുവിന്റെ അരികിലുണ്ട്. അതേപോലെ തന്നെ ഒരു ദുആയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു, അവിസ്തഅ്സർത ബിഹി ഫീ ഇൽമിൽ ഗൈബ് ഇൻദക, അള്ളാഹു നിന്റെ അരികിൽ നീ മറച്ചു വെച്ചിരിക്കുന്ന, നീ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ചില നാമങ്ങളുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ അത്തരത്തിലുള്ള സൂചനകളിലൂടെ നമ്മൾക്ക് വളരെ വ്യക്തമായി പഠിപ്പിച്ചു തന്നു, അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് വെറും ഈ നാമങ്ങളല്ല, പക്ഷേ ഈ നാമങ്ങളോട് ഈ മൂന്ന് രീതിയിൽ നമ്മൾ പെരുമാറിയാൽ നമ്മൾക്ക് സ്വർഗം കിട്ടുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. അതേപോലെ തന്നെ അല്ലാഹുവിന്റെ അസ്മാഉകളുടെ വേറൊരു പ്രത്യേകതയാണ്, അതൊക്കെ വളരെ നല്ല ആശയം ഉൾക്കൊള്ളുന്നത് മാത്രമാണ്. ആരെങ്കിലും ഒരു ഇസ്മ നിങ്ങളോട് അല്ലാഹുവിന്റേതായി പറഞ്ഞു, അതിന് മോശമായ ഒരു അർത്ഥമുണ്ട്. ചില മൂന്ന് രീതിയിൽ അർത്ഥം വരാം, ഒന്ന് നല്ല അർത്ഥം, ഒന്ന് മോശമായ അർത്ഥം, മൂന്നാമത് നല്ലതും മോശവുമല്ലാത്ത അർത്ഥം. ഇതിൽ ഒന്ന് മാത്രമേ അള്ളാഹുക്ക് വരൂ, നല്ല അർത്ഥം മാത്രമേ വരൂ, മോശാർത്ഥവും വരൂല, നല്ലതും മോശവുമല്ലാത്ത അർത്ഥവും വരൂല. മനസ്സിലായില്ലേ? നല്ല അർത്ഥം മാത്രമേ വരൂ, അതാണ് അള്ളാഹു പറഞ്ഞത്, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന്റെ നല്ല നാമങ്ങൾ മാത്രമേ ഉള്ളൂ, നല്ല നാമങ്ങൾ മാത്രമേ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഉള്ളൂ. അപ്പൊ അക്കാര്യം ചെയ്യുക, എല്ലാവരും ശരിയായ രീതിയിൽ മനസ്സിലാക്കി വെക്കുക. ഒരിക്കലും അസ്മാഉ സിഫാത്തിന്റെ വിഷയത്തിൽ നമ്മൾക്ക് തെറ്റരുത്. അത് തെറ്റിയ പല ആൾക്കാരും ദലാലത്തിന്റെ കക്ഷികളായി പോയിട്ടുണ്ട്. ഇൻഷാഅള്ളാ അസ്മാഉ സിഫാത്തുമായി ബന്ധപ്പെട്ട ചില മസാലകൾ നമ്മൾക്ക് ഈ കിതാബ് കഴിഞ്ഞതിന് ശേഷം സമയമുണ്ടെങ്കിൽ അവസാനത്തിൽ ഇൻഷാഅള്ളാ വളരെ വ്യക്തമായി വിശദീകരിക്കും. നന്നായി പഠിക്കേണ്ട ഒരു ബാബാണ്. നമ്മൾ എത്രത്തോളം അസ്മാഉ സിഫാത്ത് പഠിക്കുന്നു അതനുസരിച്ച് അള്ളാഹുവിനെ നമ്മൾക്ക് അറിയാനും അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കാനും സാധിക്കും. കാരണം അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും അള്ളാഹുവാണ് പറഞ്ഞു തരുന്നത്. അപ്പൊ അള്ളാഹു പറഞ്ഞു തരുമ്പോൾ അള്ളാഹുവിനാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് കൂടുതലായി അറിയാൻ വേണ്ടിയും പറ്റുക. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, നാഫിയായ ഇൽമ് പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല കേട്ടതും പഠിച്ചതുമൊക്കെ ഒരു സ്വാലിഹായ അമലായി എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംന മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമാ. അല്ലാഹുമ്മ അസ്ലിഹ് ലനാ ശഅനനാ കുല്ല വലാ തകിൽനാ ഇലാ അൻഫുസനാ തർഫത ഐൻ. അല്ലാഹുമ്മ ഹ്ദിനാ ഇലൈക സിറാത മുസ്തഖീമ വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബാരകല്ലാഹു ഫീകും. സുബ്ഹാനല്ലാഹി വബിഹംദിഹി. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ إلا أن أستغفرك وأتوب إليك.